വർഷങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ച ആൾക്കാർ മൂന്നാം നാൾ പിരിഞ്ഞു പോകുന്നില്ലേ? ഈ 6-7 വർഷം ഇവരെന്താ ചെയ്തോണ്ടിരുന്നത്? ഭയങ്കര പ്രേമമായിരുന്നു, ഒളിച്ചോടുന്നു, കല്യാണം കഴിക്കുന്നു, 4-ന് 1 ഡിവോഴ്സ് എന്ന് പറഞ്ഞ് കോടതി വന്നു നിൽക്കുന്നു. ഈ കല്യാണം കഴിയുന്നതിന്റെ തലേ ദിവസം വരെ അമ്മ എന്തെങ്കിലും പറഞ്ഞു, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ, പോയി പണിയൊക്കെ ഒന്ന് പറയണ ആ മക്കള്. കല്യാണം കഴിയണ അന്ന് ആ നിമിഷം മുതൽ പിന്നെ ഒരു അമ്മ സ്നേഹമുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇവരെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. ഇതിങ്ങനെയാണോ തോരൻ അരിയുന്നത്? പാത്രം കഴുകിയിട്ട് എന്തിനാ കമ്മത്തി വെച്ചത്? ഇതൊക്കെയാണോ നിന്നെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത്? മനുഷ്യൻ മാത്രമാണ്, ഒരു കുഞ്ഞുണ്ടായി, അവനെ കല്യാണം കഴിപ്പിച്ച്, അല്ലെങ്കിൽ അവളെ കല്യാണം കഴിപ്പിച്ച്, അവളുടെ പിള്ളേരെ വളർത്തി, പറ്റുമെങ്കിൽ അതിന്റെ കൊച്ചുങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് ഇങ്ങനെ ജീവിക്കുന്നത് നമ്മൾ മാത്രം. എന്തിനു ഞാൻ മറ്റൊരാളോട് അഡ്ജസ്റ്റ് ചെയ്യണം? അവൻ അല്ലെങ്കിൽ വേറൊരുത്തൻ, അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ വേറൊരുത്തൻ. പ്രശ്നങ്ങളുള്ള ഫാമിലിയിലെ പെൺകുട്ടികളെ വളയ്ക്കുക എന്നുള്ളതാണ് അയാളുടെ സ്പെഷ്യലൈസേഷൻ.
അന്ന്
ഈ പറഞ്ഞ പോലെ കോരിച്ചൊരിഞ്ഞ പേമാരി ഇവൻ പറയുന്ന കഥ കേട്ട നമുക്ക് തന്നെ കണ്ണറിഞ്ഞു. ഈ പുള്ളിക്കാരി ഇയാള് ഓഫീസിൽ പോയി കഴിയുമ്പോൾ താഴെ വന്ന് ഇവരോട് വഴക്കുണ്ടാക്കും, ചൂല് വെച്ച് ഇവരെ അടിക്കും. ഈ അച്ഛനെ അമ്മയും രണ്ട് ചീത്ത പറയുന്ന ആൾക്കാരെയാണ് പെണ്ണിന് ഭയങ്കര സ്നേഹം. തിരിച്ചവള് വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ കലിപ്പന്റെ കലിപ്പ് എന്താണെന്നും കാന്താരിയുടെ പവർ എന്താണെന്നും പുള്ളിക്കാരിക്ക് നന്നായിട്ട് മനസ്സിലായത്. എല്ലാ ദിവസവും വെള്ളം അടിച്ചിട്ട് വരും, അടീന്ന് പറഞ്ഞ മാരേജ് മാത്രമാണ് ജീവിതത്തിന്റെ അവസാനം എന്ന് വിചാരിക്കുന്ന കുറെ മന്ദബുദ്ധികൾ. ചന്തയിലൊക്കെ കന്നുകാലികൾ വിലവേശില്ലേ, അതേപോലെയാണ് പുള്ളിക്കാരി പൈസക്ക് വേണ്ടി വിലവേശുന്നത്. അവൾക്ക് വേണ്ടി ചെലവാക്കിയിട്ടുള്ള പൈസയുടെ കണക്ക് കേട്ടാ നമ്മൾ ഞെട്ടിക്കും.
നട്ടെല്ല് വേണോടെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു പഠിക്കുകയും അത് ശീലിക്കുകയും ചെയ്തുകൊണ്ടായിക്കൂടെ.
നമ്മുടെ പത്രങ്ങൾ നോക്ക്, നമ്മുടെ യൂട്യൂബ് നോക്ക്, നിങ്ങൾക്കറിയാമോ ഈ നടിക്ക് എന്ത് സംഭവിച്ചു? ഉടനെ തുറന്നോക്കോ, ഒന്നും സംഭവിച്ചില്ല. വീഡിയോ ഗെയിംസ്, വണ്ടി ഇടിച്ചു കൊല്ലുന്നു, ചോര ചിന്തുന്നു, കൊച്ചിലേ മുതലേ ഇത് കളിച്ച് 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 ഇമോഷൻസ് എവിടെയാ? പുരുഷന്മാർക്ക് അറിഞ്ഞുകൂടാത്തൊരു മേജർ വലിയൊരു കാര്യം എന്താന്ന് വെച്ചാ, നമ്മൾ സ്ത്രീകൾ വന്നൊരു കാര്യം പറയും, അതൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി പറയണല്ല. നിനക്ക് എന്താ പണി? നീ ഇവിടെ ഫുൾ ടൈം വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ? പിള്ളേരെ സ്കൂളിൽ പോകുന്ന അമ്മമാർക്ക് നല്ല പണിയുണ്ട്, 5 പൈസ ശമ്പളവും ഇല്ല, ചിത്തവിളിയും ഇതും ബാക്കി മാത്രം. കുട്ടികൾ അച്ഛനും അമ്മയായിട്ട് കളിച്ചോണ്ടിരുന്ന സമയം ഇന്നിപ്പോ ഇല്ല. എങ്ങനെയാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണേ? ഫോൺ കാണിച്ച് പെൺകുട്ടിയായിട്ട് സംസാരിച്ച് കൗൺസിലിംഗ് കൂടി ഇന്നലെ അയാള് സൂയിസൈഡ് ചെയ്തു. ഒരു കല്യാണ സാരി വാങ്ങിക്കാൻ 10 കടയിൽ കയറിയിറങ്ങും. ചെറുക്കനെ പറ്റിയോ പെണ്ണിനെ ഒന്ന് മനസ്സിലാക്കാൻ എത്ര സമയം ചെലവാക്കും? എത്രയായാലും കല്യാണം കഴിച്ച് പോയില്ലേ, ഇനി അവൾ അവിടെയല്ലേ താമസിക്കണ്ടത്? നാളെ ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞു കെട്ടി കൊച്ചിനെ കിട്ടി ഒരു സമാധാനാവും? അപ്പൊ നെഞ്ചത്തടിച്ച് കരഞ്ഞാ മതിയോ?
പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണെങ്കിൽ പലരും അത് ഇമ്പമില്ലാത്തതും ആക്കാറുണ്ട്. ഒരുപാട് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മുടെ ഇടയിൽ കൂടുതലാണ്. ഇത്തരം പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കാനും അതുപോലെ ഏത് രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാമെന്നും അതിനൊരു സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താമെന്നും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അഡ്വക്കേറ്റ് ബിന്ദു ശങ്കരപ്പിള്ളയുടെ കൂടെയാണ്.
ഏകദേശം 26 വർഷത്തെ കോടതി എക്സ്പീരിയൻസ് ഉള്ള ഒരു ലിറ്റിഗേഷൻ ലോയറാണ് അഡ്വക്കേറ്റ് ബിന്ദു ശങ്കരപ്പിള്ളി. ഓൾസോ ഷീ ഈസ് ദ കോ ഫൗണ്ടർ ഓഫ് സെക്കൻഡ് ഇൻഡെക്സ്, അതൊരു ബിസിനസ് കൺസൾട്ടൻസി ഫേം ആണ്.
ഈ പോഡ്കാസ്റ്റ് മുഴുവനായിട്ട് കാണുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ചാനലിലും ഇതിന്റെ കുഞ്ഞു കുഞ്ഞു ഷോർട്സുകൾ അതും കാണാൻ ശ്രമിക്കുക.
അപ്പം ബിന്ദു മാം, വെൽക്കം ടു 42 പോഡ്കാസ്റ്റർ.
താങ്ക് യു വെരി മച്ച്.
ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ നമ്മൾ 100% ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവർക്കും വിവരമുള്ള ആൾക്കാരാണ്,
ബോധമൊക്കെ ഉള്ള ആൾക്കാരാണ്
എന്നാണ് പറയപ്പെടുന്നത്. എങ്കിൽ പോലും നമ്മുടെ കാലഘട്ടം മാറുന്നതനുസരിച്ച്, നമ്മുടെ സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ചും നമ്മുടെ കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്നുണ്ട്. സ്ത്രീകളിലും പുരുഷന്മാരിലും രണ്ടുപേരിലും ഒരുപോലെ തന്നെ പ്രശ്നങ്ങൾ രണ്ട് സൈഡിലും ഫേസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഫാമിലി കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസും ഒരു ഫാമിലി കൗൺസിലിംഗ് എന്ന് പറയുന്ന രീതി എന്താണെന്ന് സിംപ്ലിഫൈ ചെയ്തെന്ന് പറയാൻ പറ്റുമോ?
നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് കേരളം 100% സാക്ഷരതയുള്ള സ്റ്റേറ്റാണ്. എല്ലാവരും എല്ലാ കാര്യങ്ങളും അത് എപ്പോഴും എല്ലായിടത്തും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ്. ഒരു സൈഡിലത്, മറ്റേ സൈഡിൽ നമ്മളുടെ കുട്ടികൾ മയക്കുമരുന്ന്, കഞ്ചാവ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒരേപോലെ തിരിയുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരു സൈഡിൽ നമ്മളുടെ കുടുംബ ബന്ധങ്ങളും, നമ്പർ ഓഫ് ഡൈവേഴ്സസ് ആർ ഇൻക്രീസിങ് ഡേ ബൈ ഡേ. ഇതെല്ലാം കൂടെ നമുക്ക് കൗൺസിലിംഗ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പരിഹരിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ റൂട്ട് കോസ്, കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ആയിരിക്കാം, അതിൻ്റെ റൂട്ട് കോസ് കിടക്കുന്നത് വേറെ കുറേ സ്ഥലങ്ങളിലാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഇന്നും അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരുപാട് ചെറുപ്പക്കാർ, സോകോൾഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, എഴുതാനും വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്, 10-ാം ക്ലാസ് പാസ്സായി എഴുതാനും വായിക്കും, ഇറ്റ്സ് എ ഫാക്ട്. ഇനി ഡോക്ടർമാരായി, എൻജിനീയർമാരായി, വക്കീലന്മാരായി ഭയങ്കര വലിയ പൊസിഷൻസിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് സ്വന്തം സഹജീവികളോട് പെരുമാറാനറിയില്ല, കൂട്ടുകാരോട് പെരുമാറാനറിയില്ല, വീട്ടുകാരോട് പെരുമാറാനറിയില്ല, അതിൽ ഭാര്യയോട് ഒട്ടും നന്നായിട്ട് പെരുമാറാനറിയില്ല. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ തന്നെ നടക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് കൗൺസിലിംഗ് കൊണ്ട് മാറ്റാൻ പറ്റുമോ? ഇതെല്ലാം ബേസിക് സാധനങ്ങളാണ്. ഈ ബേസ് സാധനങ്ങൾ മാറണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരമെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, നമ്മളുടെ എല്ലാം കുടുംബങ്ങളിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യണം. ഫ്രം ദ ഫാമിലി. കൗൺസിലിംഗ് എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാം. ഈ കൗൺസിലിംഗ് തുടങ്ങേണ്ടത് ഒരു പ്രൊഫഷണൽ ഒരാളുടെ അടുത്ത് പോയി ഇരുന്ന് കൗൺസിലിംഗ് ചെയ്യുമല്ല നമുക്ക് വേണ്ടത്. എപ്പോഴാണ് നമ്മൾ പോകുന്നത്? ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്താണ് ഒരു കൗൺസിലിംഗിന് പോകുന്നത്. കുടുംബത്ത് അവിടുന്ന് അവർ പിന്നെ പോകുന്നത്, അല്ലെങ്കിൽ കൂടുതൽ സമയം കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് അവരുടെ സ്കൂളുകളാണ്. നമ്മൾ ഫിസിക്സും കെമിസ്ട്രി മാത്സും ബയോളജി ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. ജീവിക്കാൻ മാത്രം നമ്മൾ പഠിപ്പിക്കുന്നില്ല, പരസ്പരം പെരുമാറാൻ പഠിപ്പിക്കുന്നില്ല, എറ്റിക്കറ്റ്സ് പഠിപ്പിക്കുന്നില്ല, ഇങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ നോക്കിയാൽ ഇല്ലായ്മകളാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടുതലും. നല്ല എഞ്ചിനീയർ ആവാൻ പഠിപ്പിക്കും, നല്ല ഡോക്ടർ ആവാൻ പഠിപ്പിക്കും, നല്ല ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാൻ പഠിപ്പിക്കും, നല്ല ജോലി കിട്ടാൻ പഠിപ്പിക്കും, നല്ല ക്ലർക്ക് ആവാൻ പഠിപ്പിക്കും, PSC എക്സാം എഴുതാൻ പഠിപ്പിക്കും, ജീവിക്കാൻ പഠിപ്പിക്കത്തില്ല. ഒരു ചെറിയ കാര്യത്തിന് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ വികാരങ്ങളെ മനസ്സിലാക്കി ഓരോ സമയത്ത് വേണ്ട രീതിക്ക് പെരുമാറുക, അതിന് പറയുന്ന ഇതാണ് സർക്കംസ്റ്റൻഷ്യൽ ലാംഗ്വേജ്. ആ സർക്കംസ്റ്റൻഷ്യൽ ലാംഗ്വേജ് നമ്മളിൽ എത്ര പേർക്കറിയാം? അതായത് ഇപ്പോൾ ഒരാൾ പറയുകയാണ്, എന്നാൽ പിന്നെ ശരി നീ അവിടെ പോയിട്ട് വാ. ഓക്കെ, ഒരാളത് പറയുന്നു, അതിൻ്റെ അർത്ഥം എന്താണ്? ശരി നീ പോയിട്ട് വാ എന്നുള്ളതാണ്. അതേസമയത്ത് വേറൊരാൾ പറയും, എന്നാൽ പിന്നെ നീ ഒന്ന് പോയിട്ട് വാ. ടോണ് മാറി, കാര്യം മാറി, അവിടെ പോകരുത് എന്നുള്ളൊരു ഉദ്ദേശമാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പം എന്താണ് ഈ പറഞ്ഞ ആളുടെ ഉള്ളിലുള്ളത്? ശരിക്കും അയാൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്? ഈ ഒരു സാധനം മനസ്സിലാക്കാതെ പെരുമാറുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. വർഷങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ച ആൾക്കാർ 3-ാം നാൾ പിരിഞ്ഞു പോകുന്നില്ലേ? ഈ 6-7 വർഷം ഇവർ എന്തുവേ ചെയ്തുകൊണ്ടിരുന്നത്? ഭയങ്കര പ്രേമമായിരുന്നു, ഒളിച്ചോടുന്നു, കല്യാണം കഴിക്കുന്നു, 4-ന് 1 ഡിവോഴ്സ് എന്ന് പറഞ്ഞ് കോടതി വന്ന് നിൽക്കുന്നു. 6 വർഷം പ്രേമിച്ച ആൾക്കാരുണ്ട്, കല്യാണം കഴിച്ചു, പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് സമ്മതമല്ലായിരുന്നു, പയ്യൻ്റെ വീട്ടുകാരെ പിന്നെ വേറെ നിവർത്തിയില്ല, ഓക്കെ എന്ന് പറഞ്ഞു, വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പം മുതൽ പയ്യൻ്റെ അമ്മ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവനെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചാട്ടാണ് എൻജിനീയർ ആക്കിയത്. ആ പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് അവൻ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. സ്ഥിരം രാവിലെ എണീറ്റ് വരുമ്പോൾ ഈ കുട്ടി കേൾക്കുന്ന വാക്കാണ്, അത്രയുള്ളൂ. അല്ലാതെ നീ ഒന്നും കൊണ്ടുവന്നില്ലെന്നോ, നീ കൊണ്ടുവരാ ഒന്നും പറയുന്നില്ല. ആദ്യത്തെ തവണ പറഞ്ഞു, വിട്ടു. 2-ാമത്തെ തവണ പറഞ്ഞു, വിട്ടു. ഇതൊരു 10-15 പ്രാവശ്യമായിട്ട് ഈ പെൺകുട്ടി പതുക്കെ പയ്യൻ്റെ അടുത്തേക്ക് ചോദിച്ചു തുടങ്ങി, ഇതെന്താ ഇങ്ങനെ പറയണേ, നീ എൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഇറങ്ങി വന്നത് കൊണ്ടുള്ള എന്തെങ്കിലും കാരണം കൊണ്ടാണോ പറയുന്നത് എന്ന് ചോദിച്ചു. ആ പയ്യൻ അവിടെ പ്രതികരിച്ചത്, നീ എൻ്റെ അമ്മ വന്ന് കയറിയ ഉടനെ കുറ്റം പറയാൻ തുടങ്ങിയോ.
6 വർഷം പ്രേമിച്ചു.
നീ ഇവിടെ വന്ന് കയറിയ ഉടനെ എൻ്റെ അമ്മ കുറ്റം പറയുവാണോ? ഇവക്കം കയറി ശരിക്ക് കൊണ്ടു. നിങ്ങളുടെ അമ്മ പറയണ മുഴുവൻ കേൾക്കാനാണോ നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്നത്? പിന്നെ ആ ഒരു ചെറിയ സ്പാർക്ക്, പോട്ടെ സാരമില്ല, ഇതായിരിക്കും അമ്മ അതല്ലായിരിക്കും ഉദ്ദേശിച്ചത്, വിട്ടുകള എന്ന് പറയേണ്ട സ്ഥാനത്ത് ഇങ്ങനെ പ്രതികരിച്ചത് കൊണ്ടുണ്ടായത്, എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസം കംപ്ലീറ്റ് ചെയ്തില്ല അവരുടെ ലൈഫ്. അമ്മയ്ക്കടം ഉണ്ടാതിരിക്കാമായിരുന്നു. ആ പയ്യന് ഇത്രയും 6 വർഷം ഞാൻ പ്രേമിച്ച പെൺകുട്ടിയാണ്, എന്നോടല്ലാതെ അവൾക്ക് വേറെ ആരോടും പരാതി പറയാനില്ല എന്നൊന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ചെയ്തില്ല. അവിടെ ഒരു ട്രൂ ലവ് ഉണ്ടായിരുന്നോ? അവിടെ ഒരു പരസ്പരം മനസ്സിലാക്കലുണ്ടായിരുന്നോ? രണ്ടു കൂട്ടരും പറഞ്ഞത് എന്നാലും അവൾക്ക് എങ്ങനെ എൻ്റെ അമ്മയോട്. അതൊരു വലിയ പ്രശ്നമാണ്. ഈ കല്യാണം കഴിയുന്നതിൻ്റെ തലേ ദിവസം വരെ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ, പോയി പണി നോക്കുന്നു പറയണ ആ മക്കള്, കല്യാണം കഴിയണ അന്ന് ആ നിമിഷം മുതൽ പിന്നെ ഒരു അമ്മ സ്നേഹമുണ്ട്, ഒരു രക്ഷയില്ലാത്തൊരു അമ്മ സ്നേഹം. ഈ വന്നു കയറുന്ന പെൺകുട്ടി പുറത്തുനിന്ന് വരുന്ന ഒരാളാണ്. അയാൾ പുതിയൊരു കുടുംബത്തിലേക്ക്, പുതിയൊരു ഫാമിലി സെറ്റപ്പിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മളെവിടെ പോയാലും അത് വേണം. ഇപ്പം നമ്മളൊരു റൂംമേറ്റിൻ്റെ കൂടെ പോയി താമസിച്ചാലും വി ഹാവ് ടു മേക്ക് സം അഡ്ജസ്റ്റ്മെൻറ്റ്സ്. എന്ന് പറഞ്ഞതുപോലെ ഈ കുട്ടി പുതിയൊരു ഫാമിലിയിലേക്ക്, പുതിയ ഇഷ്ടങ്ങളിലേക്ക്, അവളുടേതല്ലാത്ത സ്ഥലത്തേക്ക്, ചുറ്റുപാടിലേക്കൊക്കെ വരുവാണ്. അപ്പോൾ അവിടെ അവളെ അതിലേക്ക് ജെല്ലാവാനായിട്ട് ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും സഹായിക്കണം. അത് ഭർത്താവായിക്കോട്ടെ, അമ്മായി അമ്മ ആയിക്കോട്ടെ, അമ്മായിയച്ഛനായിക്കോട്ടെ, നാത്തൂനായിക്കോട്ടെ, അയൽക്കാരായിക്കോട്ടെ, ആ ഒരു കളക്റ്റീവ് സപ്പോർട്ട് അവിടെ ആ പെൺകുട്ടിക്ക് ആവശ്യമുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ എന്താണ് ചെയ്യണേ? ഇങ്ങനൊരു കുട്ടി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവൾ ശത്രുവാണ് പല സ്ഥലങ്ങളിലും. എന്ത് ചെയ്താലും കുറ്റവും, എന്നാൽ കൂടെ നിൽക്കേണ്ട ഭർത്താവ് കൂടെ നിൽക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധനമാണ് അവിടെ ഉണ്ടാകുന്നത്. ശരി, ഇവർ തമ്മിൽ തെറ്റി ഭയങ്കര വഴക്കൊക്കെ ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഫാമിലി കൗൺസിലറിനെ കൊണ്ടെത്തുന്നു. അവിടെ എന്ത് സംഭവിക്കും? ഭാര്യയും ഭർത്താവിനെയും കൂടി ഇരുത്തിയിട്ട് ഭാര്യയെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ പറയും, ഭാര്യ ഭർത്താവിനെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ പറയും. അപ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു സാധനം ചിലപ്പോൾ അവിടെ നിന്ന് പുതുതായിട്ടുണ്ടായെന്ന് വരാം. പക്ഷെ നല്ല രീതിയിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കൗൺസിലേഴ്സ് ആണെങ്കിൽ, അങ്ങനത്തെ ആൾക്കാരെയും എനിക്കറിയാം, വളരെ നന്നായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് എന്താണ്, എവിടെയാണ് ഇവരെ ലാക്ക് ചെയ്തത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ അവരെ കൊണ്ട് സാധിക്കും. എത്രയൊക്കെ ഒരു കൗൺസിലർ പറഞ്ഞാലും രണ്ട് കൂട്ടർക്കും മുമ്പോട്ട് ഒന്നിച്ച് പോകണം എന്ന് ഒരു ദൃഢനിശ്ചയവും വേണം, പരസ്പരം സ്നേഹം എന്ന് പറയുന്ന ഒരു ബോണ്ടിങ്ങും വേണം. ഇത് രണ്ടും ഇല്ലാതെ ഈ ആര് ദൈവം തമ്പുരൻ വന്ന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല.
ചെറിയൊരു നിസ്സാരമായ ഒരു പ്രശ്നത്തിൽ
നിസ്സാരമായ ഒരു പ്രശ്നം സീ ഒരു 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 സ്റ്റോറി പറയാം. ഭയങ്കര ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു പെയിൻ ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ്. ട്രിവാൻഡ്രത്തു നിന്നൊരു പെൺകുട്ടിയെ കൊച്ചിയിലേക്ക് കല്യാണം കഴിച്ചു. 32-33 എങ്ങാണ്ട് ഇയേഴ്സ് ആയിട്ടാണ് കല്യാണം കഴിച്ചത്. ആ പയ്യനും എനിക്ക് തോന്നുന്നു 37-38 വയസ്സ് ആ പ്രായത്തിലും പ്രായമുണ്ടെന്ന്. അവർ തമ്മിൽ ഓക്കെ, നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള ഒരു പെൺകുട്ടിയാണ്. ഇവിടെ ഒരു സ്ഥലത്ത് ഗസ്റ്റ് ലെക്ചറായിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, അതും വേറൊരു കാര്യമാണ്. എത്ര എഡ്യൂക്കേഷൻ പെൺകുട്ടിക്കുണ്ട്, എത്ര നല്ല ജോലിയിൽ ഇരിക്കുകയാണെങ്കിലും പയ്യൻ എവിടെയാണോ പെണ്ണ് ജോലി കളഞ്ഞിട്ട് അങ്ങോട്ട് പൊക്കോണം, സോ കോൾഡ് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ജോലി കളയുന്നു, അവിടെ പോകുന്നു, പയ്യൻ്റെ വീട്ടിലേക്ക് പോകുന്നു. തമാശ എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ അമ്മയുടെ ഒറ്റ മകനാണ്. അവരുടെ അച്ഛൻ കൊച്ചിലേങ്ങാണ്ട് മരിച്ചു പോകുക എന്താ വെച്ചിട്ട് അമ്മയാണ് ഈ പയ്യനെ വളർത്തിക്കൊണ്ടുവന്ന ഒറ്റ മകനാണ്. ഈ അമ്മ ഈ മകൻ്റെ കല്യാണം കൂടാൻ വന്നിട്ടില്ല. അതിന് പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ ബന്ധുക്കളെയൊക്കെ അറേഞ്ച് ചെയ്ത് കല്യാണത്തിന് കഴിഞ്ഞിട്ടുള്ള റിസപ്ഷൻ എത്തിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് താലി കെട്ടിന് അമ്മ വന്നില്ല. അതാണ് അത് പറഞ്ഞ കാരണം. ഈ പെൺകുട്ടി ചെന്ന് കയറിയ അന്ന് മുതൽ ഈ അമ്മ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇവരെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. ഇതിങ്ങനെയാണോ തോരൻ അരിയുന്നത്? തോരന് മറ്റേ പോലെ അല്ലേ അരിയേണ്ടത്? പാത്രം കഴുകിയിട്ട് എന്തിനാ കമ്മത്തി വെച്ചത്? ഇതൊക്കെയാണോ നിന്നെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത്? ഇങ്ങനെ രാവിലെ തുടങ്ങുമ്പോൾ മുതൽ നാഗ് ചെയ്ത് ഇവളൊരു പൊട്ടിത്തെറിക്കണതിൻ്റെ ഒരു കണ്ടീഷനിലേക്ക് എത്തി. കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇവളൊരു നിവർത്തി ഇല്ലാതെ വന്നപ്പം ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിങ്ങനെ ആയാൽ ശരിയാവില്ല, ഞാൻ എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറും. അങ്ങനെ ഒരു വലിയ നല്ലൊരു മനുഷ്യനാട്ടോ, അങ്ങനെ കുറ്റിൽ നമുക്ക് കുറ്റം പറയാനേ പറ്റില്ല, ഒരു പാവം മനുഷ്യൻ, നട്ടലിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ശരി ജോലിക്ക് പോക്കോന്ന് പറഞ്ഞു ജോലിക്ക് പോയി. ഇവൾ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഓ ഉദ്യോഗക്കാരി വരുന്നുണ്ട് എന്നുള്ളതാണ് അമ്മയുടെ വായിൽ നിന്നുള്ള ഫസ്റ്റ് കാര്യം. ഇനി ഈ മകൻ വരുമ്പം ഈ അമ്മ ഗേറ്റിൽ പോയി നിൽക്കും. എന്നിട്ട് ഇന്നൊക്കെ എന്താ ഉണ്ടായെന്നറിയാമോ, അവളെന്നോട് എന്താ പറഞ്ഞതെന്നറിയാമോ, ഇന്ന് മറ്റവർ വന്നപ്പോൾ ഇവൾ എങ്ങനെയാണ് പെരുമാറിയെന്നറിയാമോ, ഇങ്ങനെ പറഞ്ഞ് 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 ഒരു സെറ്റ് ഓഫ് സാധനങ്ങൾ അടിച്ച് കയറ്റിയാണ് ഗേറ്റിൽ നിന്ന് ഈ മകൻ അകത്തേക്ക് വരുന്നത്. അകത്ത് വന്നോണ്ട് സ്വാഭാവികമായിട്ട് അയാൾ എന്ത് ചോദിക്കും, നീ എന്തുവായി കാണിക്കുന്നേ? ഇത് കൂടിക്കൂടി അവസാനം ഒരു നിവൃത്തിയില്ലാതെ വന്ന് ഈ പെൺകുട്ടി തിരിച്ചു പോകുന്നു. ഇനി പോകാൻ വയ്യ എന്നുള്ളൊരു കണ്ടീഷനിൽ തിരിച്ചു പോകും. പക്ഷെ പിന്നെയും വീട്ടുകാരല്ലേ, ഇനി പോകാതെ പറ്റത്തില്ല, ഹസ്ബൻഡ് വൈഫ് ഈ പ്രശ്നങ്ങളെല്ലാം, അവൾക്ക് ആ പയ്യനോട് പ്രശ്നവും ഇല്ല. അതുകൊണ്ട് വീണ്ടും തിരിച്ചുപോയി. തിരിച്ചുപോയി ആരൊക്കെയോ ഇടപെട്ടു, അവർ മാറി താമസിക്കാൻ തീരുമാനിച്ചു. മാറി താമസിച്ച ആ ഒരു 4-5 മാസം സ്വർഗമായിരുന്നു. അവർ രണ്ടുപേരും ഭയങ്കര നന്നായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്, ഒരു പ്രശ്നവുമില്ലാതെ. പെട്ടെന്ന് ഒരു ദിവസം ഭർത്താവ് ഫോൺ ചെയ്തിട്ട് ഭാര്യയോട് പറയുന്നു, നമുക്ക് 2 മാസം കൂടി ഇവിടെ താമസിച്ചാൽ മതി, അമ്മ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ, നമുക്ക് തിരിച്ചു പോകണം. ഇവള് അക്ഷരാർത്ഥത്തിലുള്ള കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി, പൊട്ടിത്തെറിച്ചു, ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് പറയുന്ന ഒരു ന്യായം, അവളെ തിരിച്ച് സ്വീകരിക്കാതിരിക്കാൻ പറയുന്ന ഒരു ന്യായം അവളെന്നോട് ദേഷ്യപ്പെട്ടു. അതുവരെ ഇത് ബിൽഡ് ചെയ്ത് വരുമായിരുന്നു, അതാരും കാണില്ല. ഇപ്പം ഈ പെൺകുട്ടിയോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പെൺകുട്ടി പറയണത്, ഈ അമ്മ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഈ പയ്യൻ്റെ പുറകിൽ നിൽക്കും, എന്നിട്ട് ഇവൻ അവളെ ചീത്ത പറയുമ്പോൾ പുറകിൽ നിന്നിങ്ങനെ ആക്ഷൻ കാണിച്ച് ചിരിക്കും. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു രോഗമാണ്. കാരണം അമ്മയ്ക്ക് അമ്മ അത്രയും കാലം വളർത്തിക്കൊണ്ട് വന്ന അവനെ വേറൊരു പെണ്ണ് താലിൻ്റെ കൂടെ ജീവിക്കുന്നത് കാണാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം മാത്രമാണ്. ഒരു നല്ലൊരു കൗൺസിലിംഗ്, നല്ലൊരു സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് ആ അമ്മയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ, അവരൊന്നിച്ച് ഒരു ഇതിന് പോയിരുന്നെങ്കിൽ
ഈ പ്രശ്നം ഒരുപക്ഷെ സോൾവ് ആയി പോയാൽ അവിടെ അത് ശരിക്കൊരു മരുന്ന് കൊണ്ട് തന്നെ തീരേണ്ട ഒരു പ്രശ്നമാണ്. പലപ്പോഴും ഈ കുടുംബക്കാർക്ക് മനസ്സിലാകുന്നില്ല ഈ വക പ്രശ്നങ്ങൾ ഇത് എവിടെ നിന്നാണ് ഉടലെടുക്കുന്നത് എന്നുള്ളത്.
അമ്മമാരെ സംബന്ധിച്ച് മക്കളെന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ വളർന്നു തുടങ്ങുന്ന പ്രായം മുതൽ തന്നെ അവർ തോക്കുന്നതോ ഒരു കാര്യത്തിൽ പരാജയപ്പെടുന്നത് അല്ലെങ്കിൽ അവരെ മറ്റൊരാൾ അവരെ ഇൻസൾട്ട് ചെയ്യുന്നതോ വഴക്ക് പറയുന്നതോ ഒന്നും അമ്മമാർക്ക് ഇഷ്ടപ്പെടില്ല. അതുപോലെ സ്കൂളിൽ ഒരു എക്സാമിന് മാർക്ക് കുറയുന്നത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അത്ര ഒരു കെയർ കൊടുത്തായിരിക്കും മക്കളെ അമ്മമാർ വളർത്തുക. പെട്ടെന്നാണ് ഈ കല്യാണം എന്ന് പറയുന്നൊരു കാര്യം വരുന്നതും അതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ അമ്മ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഇടയിലേക്ക് മകൻ്റെ ഇടയിലേക്ക് മറ്റൊരു വ്യക്തി അതും സ്ത്രീ ആയിട്ടുള്ള ഒരാൾ അവിടെ പ്ലേസ് ആകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മമാർക്ക് തോന്നുന്നൊരു സംഭവമാണ് എനിക്ക് കിട്ടേണ്ട സ്നേഹം എനിക്ക് കിട്ടേണ്ട കെയറിങ് അവിടെ ബ്ലോക്കായി പോയി എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഈ അമ്മമാർ അമ്മമാരാകുന്ന സമയം മുതലേ ഈ ഒരു രീതിയിലുള്ളൊരു കാര്യം അവരെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ ആ രീതിക്ക് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റിയാൽ ഇതൊരു പരിധി വരെ കൺട്രോൾ ആവില്ലേ?
ഇതിനകത്ത് എന്താണെന്നറിയാമോ, മനുഷ്യൻ മാത്രമാണ് ഒരു പ്രായം കഴിഞ്ഞാൽ മക്കളെ കൊത്തിപ്പിരിക്കാത്തത്. അങ്ങേയറ്റം കോഴി മുതൽ എല്ലാത്തരം ജീവജാലങ്ങളും ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മക്കളില്ല. അവർ വേറെ കുടുംബവും അവരുടേതായ ഒരു ഗ്രൂപ്പും ഫോം ചെയ്ത് അവരങ്ങ് പോവുകയാണ്. പിന്നെ അവരൊരിക്കലും ഈ പ്രൈഡിൻ്റെ ഭാഗമല്ല, അവർ വേറെയാണ്. മനുഷ്യൻ മാത്രമാണ് ഒരു കുഞ്ഞുണ്ടായി അവനെ കല്യാണം കഴിപ്പിച്ച് അല്ലെങ്കിൽ അവളെ കല്യാണം കഴിപ്പിച്ച് അവളുടെ പിള്ളേരെ വളർത്തി പിന്നെ ഇനിയെ പറ്റുമെങ്കിൽ അതിൻ്റെ കൊച്ചുങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് ഇങ്ങനെ ജീവിക്കുന്നത് നമ്മൾ മാത്രം.
ഇത് കൂടുതലും ഇന്ത്യയിലൊക്കെയാണ് കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. ക്യാപബിൾ ആകുമ്പോഴത്തേക്കും അവരുടെ കാര്യങ്ങൾ നോക്കി പോവുക എന്നുള്ളതാണ് അവരുടെ കോൺസെപ്റ്റ്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും ഫാമിലി എന്ന് പറയുന്ന ഒരു അറ്റാച്ച്മെന്റ് ഭീകരമാണ്. ആ ഒരു ഇമോഷൻ ഭയങ്കരമായിട്ട് ആൾക്കാരിൽ ആ ഒരു ബോണ്ടിങ് ഒക്കെ
പലപ്പോഴും ഇതൊന്നും ബോണ്ടിങ് അല്ല, ഇതൊക്കെയാണോ സ്നേഹം? ഒരാളുടെ ഇപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ആ അമ്മ മകനെ സ്നേഹിക്കുന്നുണ്ടോ? മകനെ സ്നേഹിക്കുന്ന അമ്മമാരാണെങ്കിൽ മകന്റെ ഭാര്യയെ പൊന്നുപോലെ നോക്കും. അത് ഞാൻ കണ്ടിട്ടുള്ളതാണ് എൻ്റെ ഗ്രാൻഡ് മദറിനെ. ഞങ്ങള് വീട്ടിലൊരു പഴംപൊരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റെ അമ്മ ജോലിക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മാമ്മ ആദ്യം ഒരു പാത്രം കൊണ്ടുവരും അച്ഛൻ്റെ അമ്മ. അത് അവള് ജോലി കഴിഞ്ഞ് വരുമ്പോൾ കൊടുക്കാനാണ്. എന്നുവെച്ചാൽ അമ്മാമ്മ എപ്പോഴും പറയുന്നത് അവള് നന്നായിട്ടിരുന്നാലേ സന്തോഷമായിട്ടിരുന്നാലേ എൻ്റെ മകൻ സന്തോഷമായിട്ടിരുന്നു. ആ ഒരു സാധനം എന്തുകൊണ്ടോ ഈ സോ കോൾഡ് ഇങ്ങനെ പറയുന്ന അമ്മമാർ മക്കളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് ഒരു പൊസഷനാണ് അവർ, അല്ലെങ്കിൽ ഒരു സാധനം. നമ്മുടെ വീട്ടിലുള്ള കളിപ്പാട്ടം പിള്ളേരെ എടുത്തുകൊണ്ട് പോയപ്പോൾ മറ്റൊരു കുട്ടി വന്ന് എടുത്താൽ ഒരു കുട്ടിക്ക് എങ്ങനെ സങ്കടം വരുമോ അതേപോലത്തെ ഒരു ആക്റ്റാണ് ഇവർ കാണിക്കുന്നത്. ഇനി ഇത് നമ്മളിപ്പോൾ സംസാരിച്ച് വന്നപ്പം ഒരാളുടെ ആൺകുട്ടിയുടെ അമ്മയെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഇപ്പുറത്ത് പെൺകുട്ടികളുടെ അമ്മ കല്യാണം കഴിച്ച് വിട്ട് അമ്മ എന്ന് മാത്രം പറയുന്നില്ല, പെൺകുട്ടിയുടെ വീട്ടുകാർ ഇവിടെ വിളിച്ച് ചോദിക്കും, മോളെ പ്രശ്നം വല്ലതും ഉണ്ടോ? ഇപ്പം ഞാൻ എൻ്റെ കേസുകളെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയണത്. ഒരു പർട്ടിക്കുലർ കേസിൽ നന്നായിട്ട് ജീവിച്ച് പോരുമായിരുന്നു, പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ തമ്മിൽ ഭയങ്കര വഴക്കായി. എന്താണ് കാര്യമെന്ന് മറ്റേ ഉള്ളി പൊളിക്കുന്ന പോലെയാണ്. അവസാനം ചോദിച്ച് ചോദിച്ച് വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല. അത് ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഫാമിലി കൗൺസിലിങ്ങിലേക്ക് പോയി. കാര്യം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, പെൺകുട്ടിയുടെ അമ്മ എല്ലാ ദിവസവും ഈ പെൺകുട്ടിയെ വിളിക്കും, മക്കളെ സുഖമാണോ, എന്തുണ്ട് വിശേഷം, അമ്മ കുഴപ്പമൊന്നുമില്ല, എല്ലാം നന്നായിട്ട് പോകുന്നു. ശരി, അടുത്ത ദിവസം ഇങ്ങനെ വിളിച്ചിട്ട്, മോളെ പ്രശ്നം വല്ലതും ഉണ്ടോ? അപ്പോൾ ഇല്ലമ്മ, ഒരു പ്രശ്നമില്ല. ഇതൊരു 10-15 പ്രാവശ്യം ഈ പ്രശ്നം വല്ലതും ഉണ്ടോ, പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച് ചോദിച്ച് ഇവള് പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ തുടങ്ങി. സബ് കോൺഷ്യസ്ലി പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ തുടങ്ങി. അപ്പം ഓരോ സാധനങ്ങളും പ്രശ്നമാണ്. അമ്മ ഈ 2 ആഴ്ചയായിട്ട് ആൾ 6 മണിക്കാണ് വന്നിരുന്നത്, ഇന്നായപ്പോൾ 6:30 ആയി. അപ്പോൾ ഉടനെ പറഞ്ഞു, മോളെ നീ ശ്രദ്ധിക്കണം, ആണുങ്ങൾ പലതരത്തിലുള്ള ആൾക്കാരാണ്, നീ ശ്രദ്ധിക്കണം, നിൻ്റെ ഒരു കണ്ണ് വേണം. അപ്പം എന്ത് ചെയ്തു, അവൾ മൊബൈൽ ചെക്ക് ചെയ്തു, ഭർത്താവിൻ്റെ മൊബൈൽ ചെക്ക് ചെയ്തു. മൊബൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡ് ചോദിച്ചു, നീ എന്തിനാ എൻ്റെ മൊബൈൽ കുത്തിയിരുന്ന് ചെക്ക് ചെയ്യുന്നേ, എനിക്കെന്താ മൊബൈൽ ചെക്ക് ചെയ്താൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടോ? ഇങ്ങനത്തെ ക്ലാഷിൽ നിന്നാണ് അവർ തമ്മിലൊരു ഭയങ്കര പ്രശ്നമായത്. അത് ശരിക്കും ഒരു മിറർ കാണിക്കുന്നത് പോലെ ആ ഫാമിലി കൗൺസിലർ അത് അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. ആ അമ്മയുടെ മറ്റൊരു വീട്ടിലേക്ക് മകളെ അയച്ച ആ അമ്മയുടെ കൺസേൺ ആണ് അവിടെ ആക്ച്വലി വന്നത്. അവരും മനഃപൂർവ്വമല്ല, പക്ഷേ ഇവർക്ക് സംഭവിച്ചത് ഇതാണ്. സന്തോഷമായിട്ട് പോകുന്നു, സന്തോഷമായിട്ട് ഭയങ്കരമായിട്ട് വർക്കായി. അവരെ ഹസ്ബൻഡിനെയും വൈഫിനെയും മാത്രമല്ല അവരുടെ എൻ്റെ ആ എക്സ്റ്റെൻഡ് ഫാമിലിയും കൂടെ അവർ ആ കൗൺസിലിങ്ങിലേക്ക് ഉൾപ്പെടുത്തി. പിന്നെ അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു സാധനം അണ്ടർലൈയിങ് ലവ് എന്ന് പറയുന്ന ഒരു സാധനം ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടായിരുന്നു. ആ ബന്ധം നന്നാക്കി എടുക്കണം എന്നുള്ളൊരു തീരുമാനവും അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അത് നല്ല രീതിക്ക് വർക്കൗട്ടായി. ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സിൽ പോയി വീഴുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇന്നിപ്പം ഒരുപാടാണെന്ന് വേണമെങ്കിൽ അത് പറയാം. ഇപ്പോൾ സുപ്രീംകോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ലിവിങ് ടുഗദർ ആവാം, പക്ഷേ അത് വരുമ്പോഴത്തേക്കും ഫാമിലി ലൈഫ് എങ്ങനെ ആയിരിക്കും? ഫാമിലി ഇല്ലാത്ത ഒരാൾ പോയി ലിവിങ് ടുഗദർ ഫൈൻ, പക്ഷെ ഒരു ഫാമിലി റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരാൾ മറ്റൊരു സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു പുരുഷനുമായിട്ട് ലിവിങ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഈ ഫാമിലി ഓടും? അതല്ല സുപ്രീം കോടതി ഉദ്ദേശിച്ചത്. കുറച്ചും കൂടെ മനുഷ്യ ജീവിതങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഫലത്തിൽ എന്താ, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആരുടെ വേണമെങ്കിലും ജീവിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെയാണ് കൂടുതലും ഈ ഇഷ്യൂസ് വരുന്നത്. ഇപ്പം എൻ്റെ വേറൊരു കേസിലെന്ന് പറയുന്നത് നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഫാമിലി, വൈഫ് സ്ഥലം വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു മൊബൈൽ ഫോൺ കിട്ടുന്നു, ഒരു ചെറിയ നോക്കിയയുടെ ചെറിയ ഒരു ഫോൺ. ആ ഫോൺ ഇപ്പോൾ അധികം ആരും യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഇവളിതൊരു ക്യൂരിയോസിറ്റിക്ക് ഇത് എടുത്ത് നോക്കി, ഇതെന്താന്ന്. അതിൽ ആകെ രണ്ടേ രണ്ട് നമ്പറേ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലൊന്ന് ബാഹുബലി എന്നും മറ്റേത് ദേവസേന എന്നുമാണ് സേവ് ചെയ്തിരുന്നത്. ബാഹുബലി ഹസ്ബൻഡിൻ്റെ നമ്പറും ദേവസേന വേറെ ഏതോ ഒരുത്തരം നമ്പറുമായിരുന്നു. ഇപ്പോൾ കരഞ്ഞ് വിളിച്ച് വന്ന് എന്താ ഇപ്പം എന്ത് ചെയ്യും, ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പുള്ളിക്കാരൻ കുറച്ച് നാളായിട്ടൊരു സെപ്പറേഷൻ മോഡിലാണ്, ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, വീട്ടിൽ വന്നാൽ എലൂഫായിട്ടിരിക്കുന്നു, മണിക്കൂറുകൾ ഫോണിൽ ചിലവഴിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ടെൽടെയിൽ സൈൻസ് ഇതൊക്കെയാണ്, അപ്പം ഇതെല്ലാം കാണിക്കുന്നുണ്ട്. നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പം ഈ സാധനം അവിടെ പുള്ളി പ്ലേസ് ചെയ്തതാണ്. ഇത് വൈഫ് അറിയരുത് എന്നുണ്ടെങ്കിൽ ഇത് എവിടെ വേണമെങ്കിലും പുള്ളിക്ക് ഈ മൊബൈൽ ഒളിച്ചു വെക്കാം. എന്തിന് വൈഫ് കാണും എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് വെക്കണം? അത് ശരിക്കും അതറിയാം. കാരണം എന്താ വെച്ചാൽ ഇത് വഴക്കുണ്ടാക്കണം, പുള്ളിക്കാരിയ ജീവിതത്തിൽ നിന്ന് പോകണം എന്നുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് അത് വച്ചത്. ഇത് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വലിയ വഴക്കായി, പുള്ളിക്കാരി വീട് വിട്ട് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കുട്ടികൾ പോലും അപ്പോഴും സ്ത്രീയുടെ കൂടെ നിന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ കുറേയൊക്കെ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക്കാണ്. എവിടെയാണ് കൂടുതൽ പൈസയുള്ളത്, അവർക്ക് അവരുടെ ബെനഫിറ്റ്സ് എവിടെ നിന്ന് കിട്ടും, ഇങ്ങനെയൊക്കെ നോക്കുന്ന പിള്ളേരുണ്ട്. പക്ഷെ അവർ ആ വീട് വിട്ട് ഇറങ്ങിയത് ഒരു കണക്കിന് അവർക്ക് നന്നായി, അവർ നല്ല പ്രൊഫഷണലിൽ നന്നായിട്ട് ഉയർന്നു, അതുവരെ എത്തിപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ അവർ എത്തിപ്പെട്ടു, നല്ല രീതിക്ക് അവർ ജീവിക്കുന്നു. ഇപ്പോഴും ഡിവോഴ്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷെ ഇതെല്ലാം സംഭവിക്കുന്നത് എവിടുന്ന, ലവ് ഇല്ലാത്തതുകൊണ്ടാണ്. ആ ഒരു ബേസ് സാധനമില്ല, പരസ്പരം ഒരു റെസ്പെക്റ്റ് ഇല്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ രാവിലെ ചായ ഇട്ട് തരുകയും കൂടെ കിടക്കുകയും മറ്റേ തുണി അലക്കി തരുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. എൻ്റെ ലൈഫ്, എൻ്റെ എൻജോയ്മെൻറ്റ് ഇതെല്ലാം ഞാൻ എൻ്റെ വീടിന് പുറത്തേക്കാണ് കാണുന്നത് എന്ന് ഭർത്താവും, ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തൻ എല്ലാ സാധനങ്ങളും വീട്ടിൽ കൊണ്ട് തരാനിരിക്കുന്നവനും എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ലൈഫും എൻജോയ്മെൻറ്റും ഞാൻ പുറത്ത് കണ്ടെത്തുമെന്ന് സ്ത്രീയും വിചാരിക്കുന്നിടത്താണ് ഫാമിലി ലൈഫ് പല വഴിക്ക് പോകുന്നത്. കല്യാണ ദിവസം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി ദ ബിഗിനിങ്. അന്നു മുതൽ നല്ല രീതിക്ക് ആ ബന്ധത്തിൽ വർക്ക് ചെയ്താൽ മാത്രമേ അത് സക്സസ്ഫുൾ ആയിട്ട് പോകും. അതൊരാൾ മാത്രം വർക്ക് ചെയ്താൽ പോരാ, രണ്ട് കൂട്ടരും വർക്ക് ചെയ്യാം. ഇപ്പോഴത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹസ്ബൻഡും വൈഫും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ് എല്ലാ സ്ഥലങ്ങളിലും, എന്തിന് ഞാൻ മറ്റൊരാളോട് അഡ്ജസ്റ്റ് ചെയ്യണം? അവൻ അല്ലെങ്കിൽ വേറൊരുത്തൻ, അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ വേറൊരുത്തി, എന്തിന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം? ആ കുടുംബം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അതിൻ്റെ ഒരു മൂല്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം ഇതൊന്നും പ്രശ്നമല്ല, അതൊന്നും ഇല്ലാതെയും ജീവിക്കാം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നല്ലേ പറയുന്നത്. അതിൻ്റെ ഒരു മാജിക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലവ് അത് ഫീൽ ചെയ്യുന്ന ആൾക്കാരിപ്പം വളരെയധികം കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫാമിലിയുടെ ആ ഒരു ബോണ്ടിങ്ങിൻ്റെ സുഖം പലയിടത്തും ഫാമിലി അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ടോ ഒരു ബർഡനായിട്ടോ കണക്കാക്കപ്പെടുന്നു. ഇപ്പോഴത്തെ വാട്സപ്പ് മെസ്സേജുകൾ തന്നെ നോക്ക്, ഭാര്യയെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഭർത്താവിനെ കളിയാക്കിക്കൊണ്ട് കുടുംബത്തിൽ നിന്ന് കയറിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്ന് പറയുന്ന രീതിയിൽ അങ്ങനത്തെ മെസ്സേജസ്സാണ് നമുക്ക് വരുന്നത് തന്നെ അല്ലേ. അല്ലാതെ എവിടെയാണ് ഓ ഹസ്ബൻഡും വൈഫും നല്ല രീതിക്ക് പോകണം എന്നുള്ള തരത്തിലുള്ള ഈ തമാശ രൂപേണ ആൾക്കാരിലേക്ക് ഫീഡ് ചെയ്യുന്നത് എന്താണ്? ഭാര്യ ഒരു ഭയങ്കര പ്രശ്നമാണോ, വീട്ടിൽ ചെന്ന് എന്താണ് ഇതിനെ കാണുമ്പോഴാണോ കെൻറ്റിലിടാൻ തോന്നുന്നത്, ഇമാതിരി സാധനങ്ങളാണ് കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. സബ്കോൺഷ്യസ്ലി ആ സാധനത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ നിന്ന് മുതൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും എങ്ങനെ പരസ്പരം പെരുമാറാം, അവനവൻ്റെ വിലയും റെസ്പെക്റ്റും എങ്ങനെ കീപ്പ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചെങ്കിലും ഒന്നൊരു ക്ലാസ് കൊടുത്ത് പറഞ്ഞ് പഠിപ്പിച്ച് സ്ത്രീക്കും ഈ ലോകത്തിൽ ജീവിക്കാൻ അവകാശമുള്ളവരാണ്, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡിനോട് എങ്ങനെ പെരുമാറണം, വൈഫിനോട് എങ്ങനെ പെരുമാറണം, ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ മുതലേ പഠിപ്പിച്ച് വരികയാണെങ്കിൽ നമുക്ക് അടുത്ത തലമുറയിലെങ്കിലും നല്ല ഒരു സമൂഹത്തിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം എന്താ സംഭവിക്കണം, ഇപ്പോഴത്തെ പേരൻസ് ആരാ, കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് ഒറ്റപ്പെട്ട് വന്ന ആൾക്കാരാണ്. മേ ബി ഫസ്റ്റ് ഓർ സെക്കൻഡ് ജനറേഷൻ ഓഫ് ന്യൂക്ലിയർ ഫാമിലിയാണ് ഇപ്പോഴത്തെ പിള്ളേരെ വളർത്തുന്നത്. അവർക്ക് തന്നെ ഇതെങ്ങനെ കോപ്പി ചെയ്യണം എന്നറിയത്തില്ല. അപ്പം അവർ വളർത്തുന്ന കുട്ടികൾ എങ്ങനെ ഇരിക്കും? അവർ തന്നെ രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരായിരിക്കും. രാവിലെ ഇറങ്ങി ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, എന്തെങ്കിലും ഒരു പൊതിക ചോറ് കെട്ടി കൊടുക്കുന്നു, കൊച്ചു സ്കൂളിൽ നിന്ന് വരുമ്പോൾ പറയുന്ന വിശേഷം പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിൽ തന്നെ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഹസ്ബൻഡോ വൈഫോ ആണെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഈ കുഞ്ഞ് കണ്ടു വളരുന്നത്. അവൻ കല്യാണം കഴിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? ഇനി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾ, അവർ ഓൾറെഡി അവരുടെ ബാല്യം, കൗമാരം, യൗവനം ഇതെല്ലാം ട്രോമാറ്റിക് ആയിരിക്കും. അവരൊരു ഭയങ്കരമായൊരു പ്രതീക്ഷ അവരവരുടെ ഫാമിലി ലൈഫിലേക്ക് വയ്ക്കുന്നുണ്ടാവും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഫാമിലി ലൈഫിലേക്ക് വയ്ക്കുമ്പം ഒരു ചെറിയ ഇഷ്യൂ ഫാമിലി ലൈഫിലുണ്ടായാൽ അവർ ഉടനെ അതിനെ എടുത്ത് റിലേറ്റ് ചെയ്യുന്നത് അവരുടെ ഫാമിലിയിലുണ്ടായ പ്രശ്നങ്ങളിലേക്കായി കണക്ഷൻ ഡയറക്റ്റ് ആ ട്രോമ നേരെ അവിടുത്തെ പോയിട്ട് എടുക്കാം. പക്ഷേ ഇവിടെ ശരിക്കും അത്രയും അഗ്രവേറ്റഡ് ആയിട്ടൊരു പ്രോബ്ലം ഉണ്ടായിരിക്കത്തില്ല, അതിവിടെ ട്രിഗറായിട്ട് ഭയങ്കര വലിയൊരു പ്രശ്നവും. ഇനി വേറൊരു ഇൻസിഡൻസ് പറഞ്ഞാൽ, ഇങ്ങനെ ട്രോമാറ്റിക് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു കുട്ടി എങ്ങനെയെങ്കിലും സ്വന്തം ജീവിതത്തിൽ ഇത് വരരുത് എന്ന് വിചാരിച്ചിട്ട് കടിച്ചു പിടിച്ച് സഹിക്കുന്ന ഒരുപാട് ഇതുണ്ട്. ഒരു കേസ് തന്നെ പറഞ്ഞാൽ, മന്ദബുദ്ധി എന്നൊക്കെ പറയണമെങ്കിൽ തന്നെ കുറച്ചൊരു ബുദ്ധി വേണമെന്നാണ് എനിക്ക് തോന്നണം. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ സ്റ്റോറിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു വരികയായിരുന്നു. ഈ പയ്യനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് റിലേഷൻഷിപ്സും കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടി കണ്ടുപിടിച്ചു. ചോദിച്ചു ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല ഞങ്ങൾ കുട്ടൂസിനും ഡാഗ്രിയും പോലെയാണ്, ഭയങ്കര പ്ലേറ്റോണിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, ഇതൊക്കെ നിൻ്റെ വെറും സംശയ രോഗമാണ് എന്ന് പറഞ്ഞു. ഇവൾ ഓർത്തു ശരിയായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഇവക്കും മനസ്സിൽ വിശ്വാസമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇദ്ദേഹം വരുന്നു, ഭയങ്കര കട്ട ഡസ്പ്, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല, ഒന്നുമില്ല, ഇനി എല്ലാം സേവ് ചെയ്തൊക്കെ വയ്ക്കണം എന്നൊക്കെ പറയുന്നു, ഭയങ്കര ആ രീതിയിലൊക്കെ സംസാരിക്കുന്നു. കുറേ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നു, ഞാനിങ്ങനെ ഒരു നമ്മളുടെ ഇഷ്യൂസ് കാരണം, നിനക്ക് എന്നോടുള്ള സംശയം കാരണം ഞാനിങ്ങനെ ഒരു ജ്യോത്സ്യനെ പോയി കണ്ടു. അപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞു നമ്മുടെ ജാതകങ്ങൾ തമ്മിൽ ചേരില്ല, അപ്പോൾ അതുകൊണ്ട് അതിനൊറ്റ പരിഹാരമേ ഉള്ളൂ ഡിവോഴ്സ് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തില്ലെങ്കിൽ ഞാൻ അധികകാലം ജീവിച്ചിരിക്കത്തില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഒരു ഭാര്യയുടെ മനസ്സെങ്ങനെയായിരിക്കും, അപ്പം എന്നാൽ പിന്നെ ചേട്ടൻ പറയുന്നത് പോലെ എന്ന്. അപ്പോൾ പറഞ്ഞു നിൻ്റെ വീട്ടുകാരോ എൻ്റെ വീട്ടുകാരോ അറിയണ്ട, മന്ദബുദ്ധി ഉപയോഗപ്പെട്ടു ഡിവോഴ്സ് ചെയ്തു. അതിലവൻ വ്യക്തം, ഒരു കുഞ്ഞുണ്ട്, അവൻ ആ ഡിവോഴ്സിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞ് അമ്മയുടെ കൂടെ ആയിരിക്കും, അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ നോക്കാനുള്ള പ്രാപ്തിയുണ്ട്, ഇതെല്ലാം വ്യക്തമായിട്ട് ഇതിനകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതൊന്നും നോക്കുന്നില്ല, ഒപ്പിട്ട് കൊടുക്കുന്നു, കാരണം ഭാര്യ ഭർത്താവാണ്, ദിസ് ഈസ് ഒൺലി എ സൈൻ, ജാതക പ്രശ്നം വരെ ദൈവത്തിനെ പറ്റിക്കാനുള്ള ഒപ്പ് അത്രേ ഉള്ളൂ. അതിനുശേഷവും ഒരു വർഷക്കാലത്തോളം ഇവർ ഒന്നിച്ച് തന്നെ ജീവിക്കാൻ, ഭാര്യയും ഭർത്താവുമായിട്ട് അവളുടെ വീട്ടിൽ പോകുന്നു, ഇവൾ അവൻ്റെ വീട്ടിൽ പോകുന്നു, ഒരു പ്രശ്നവുമില്ല, സ്നേഹമായിട്ട് പോകുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞു അപ്പം ഇനി ഒരുവിധം നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാറായല്ലോ, അപ്പം കുഞ്ഞിനെ നമുക്ക് അങ്ങ് കൊണ്ടുപോയി എൻ്റെ നാട്ടിൽ കൊണ്ടുപോയി സ്കൂളിൽ ചേർക്കാം. ശരി, നല്ല കാര്യം, കാരണം എല്ലാം മുമ്പോട്ട് നല്ല രീതിക്ക് പോവാണ്, അവൻ പ്രോമിസ് ചെയ്ത പോലെ പോവാണ്. ഈ ഒരു വർഷക്കാലം എന്ന് പറഞ്ഞാൽ അവൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത് സൂപ്പർ, ഇനി ഇതുപോലെ അഭിനയിക്കാൻ വേറെ ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്ര നല്ല അഭിനയം. അവനെ കൊണ്ടുപോകും. ഇപ്പം ഇവൾക്ക് ഇവിടെ ജോലിയുണ്ട്, അപ്പം ആ ഹസ്ബൻഡ് ആ സമയത്ത് ജോലി ഇല്ലാതെ നിൽക്കണം, അപ്പം ഇവൾക്ക് ഈ ജോലി കളയാൻ പറ്റില്ല. ശരി, അതുകൊണ്ട് കുഞ്ഞിനെ അവൻ അവിടെ കൊണ്ടുപോകുന്നു, പഠിപ്പിക്കുന്നു, ചേർക്കുന്നു. എല്ലാ ആഴ്ചയിലും ഇവൾ അങ്ങോട്ട് പോകുന്നു, കുഞ്ഞിനെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ അവൻ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നു, ഒരു കുഴപ്പമില്ല. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു ബിസിനസ് തുടങ്ങണം, ഞാനൊരു ലോൺ അപ്ലൈ ചെയ്തു, അപ്പം എൻ്റെ സിബിൽ സ്കോർ ഇച്ചിരി പ്രശ്നം, അത് കാരണം ഒരു 15 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും വേണം, അപ്പം നിൻ്റെ കയ്യിൽ കുറച്ച് ഓർണമെൻറ്റ്സ് ഉണ്ടല്ലോ അത് തരുമോ എന്ന് ചോദിക്കുന്നു. 45 പവൻ്റെ ആഭരണങ്ങൾ ഇവൾ എടുത്ത് കൊടുക്കുന്നു, സന്തോഷം. അതുവരെ എല്ലാം കഥ ഓക്കെയാണ്. അടുത്ത ആഴ്ച അതുപോലെ ഈ പുള്ളിക്കാരി ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പോൾ അതുവരെ കണ്ട ഭർത്താവല്ല അവിടെ ഇരിക്കുന്നത്, ഭയങ്കരമായ ദേഷ്യം, മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പം ഒറ്റ വാക്കേ ഉള്ളൂ, എനിക്ക് നിന്നെ വേണ്ട, ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോവാം. അപ്പോഴാണ് ഇദ്ദേഹത്തിന് മറ്റേ നിലാവുതിച്ചത്. ഈ കണ്ടത് മുഴുവൻ ഒരു വർഷത്തെ, ഒന്നര വർഷത്തെ പ്ലാൻഡ് നാടകമായിരുന്നു എന്നുള്ള ഒരു ബോധമുണ്ടായത് അപ്പോഴാണ്. തിരിച്ചിവിടെ വന്നു, ഗാർഡിയൻ വാർഡ് കൊടുത്തു, കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, കുറേ കാര്യങ്ങളെല്ലാം നടത്തി, കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഭർത്താവ് വേറെ കെട്ടിപ്പോയി,
അയാൾ വേറെ കെട്ടി, കാരണം ഡിവോഴ്സ് കൊടുത്തിരിക്കല്ലേ, ഇനി അയാൾക്ക് എന്താ നോക്കണ്ടേ?
പോയി
ഒരു തെളിവില്ല കൊടുത്തെന്നുള്ളതിന്. പിന്നെ ഭാഗ്യത്തിന് സെൽഫി എടുക്കുന്ന ഒരു അസുഖമുണ്ട് ഈ പെണ്ണിന്, അതുകൊണ്ട് ഈ കാലയളവിലുള്ള മുഴുവൻ സെൽഫികളുമുണ്ട്. അപ്പോൾ ഒരു കോടതിയിലായാലും നമുക്ക് വളരെ എളുപ്പം ഇവരത് കഴിഞ്ഞും ഒരു വർഷത്തോളം ഒന്നര വർഷത്തോളം ഒന്നിച്ച് ജീവിക്കുകയായിരുന്നു എന്നുള്ളതിൻ്റെ പ്രൂഫ് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അവളുടെ ജീവിതം എന്തായി? ഇതുപോലെ ഒരു ട്രോമാറ്റിക് ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അയാളുടെ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് ഫാമിലിയിൽ ഇങ്ങനെ അച്ഛന്മാർ ചേട്ടന്മാരാനൊന്നും ചോദിക്കാനും പറയാനും ഇല്ലാത്ത, അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രോമാറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള ഫാമിലിയിലെ പെൺകുട്ടികളെ വളയ്ക്കുക എന്നുള്ളതാണ് അയാളുടെ സ്പെഷ്യലൈസേഷൻ. അതെ, അതിലാണ് സ്പെഷ്യലൈസേഷൻ. നമുക്കറിയത്തില്ല, ഇപ്പൊ അതേപോലത്തെ ഒരു ഫാമിലിയിലെ ഒരാളാണ് കല്യാണം കഴിച്ചത്. അപ്പൊ ഇതെല്ലാം ഈ സമൂഹത്തിൽ നടക്കുന്നതാണ്. ആര് ചോദിക്കുന്നു, ആര് പറയുന്നു, എന്ത് ആക്ഷൻ എടുക്കുന്നു, ഒന്നുമില്ല. ഇതൊക്കെ അനുഭവിക്കുന്നവർ അനുഭവിക്കുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല അതിനകത്തൊന്നും.
ഇതൊക്കെ ഒരു കൗൺസിലിംഗ് കൊണ്ട്
എങ്ങനെ തീർക്കും? ഇത് ബേസിക് സ്വഭാവമാണ്. അബദ്ധം പറ്റി തെറ്റിദ്ധാരണ കൊണ്ട് മാറുന്നതല്ല. ഇത് പ്ലാൻ ചെയ്ത് അതിന് വേണ്ടി അഭിനയിച്ച്
വെറും ക്രിമിനൽ മൈൻഡ് ഉള്ള ആൾക്കാർ,
ക്രിമിനൽ മൈൻഡ്. ഇതിനൊന്നും കൗൺസിലിംഗ് കൊണ്ട് ഒരു കാര്യമില്ല. അതേ പറഞ്ഞ കൗൺസിലിംഗ് പരാജയപ്പെടുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. ബേസിക് ലവും ഒന്നിച്ച് മുമ്പോട്ട്, ഈ ഡ്രഗ് അഡിക്ഷൻ അല്ലെങ്കിൽ ഡി അഡിക്ഷൻ പോലെയാ വിക്റ്റിം അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻ്റ് വിചാരിക്കണം, എനിക്കിതിൽ നിന്ന് പുറത്തു വരണം, എനിക്കിനി ഇതിങ്ങനെയല്ല എൻ്റെ ജീവിതം കൊണ്ടുപോകണം, എനിക്ക് നല്ല രീതിക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നിടത്തെ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റും ഇതും എല്ലാം കൊണ്ടും പ്രയോജനമുള്ളൂ. അല്ലാതെ ഇവളെ എങ്ങനെയെങ്കിലും പറ്റിക്കണം, ഇവളുടെ കയ്യിലിരിക്കുന്ന പൈസ അടിച്ച് മാറ്റണം, എനിക്ക് എൻ്റെ തോന്നിയവാസം ജീവിക്കണം എന്നൊരാൾ തീരുമാനിച്ചിറങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഒരു പുരുഷൻ സ്ത്രീയെ പറ്റിച്ചൊരു കഥയാണ്. തിരിച്ചു വേറെയും ഉണ്ട് കഥകൾ. ഇതേപോലെ കട്ടപ്രേമമായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് അവർ ഒളിച്ചോടി ഇവിടെ വന്ന് കല്യാണം കഴിച്ചതാണ്. മൂന്നോ നാലോ കൊല്ലം പഠിക്കുന്ന കാലം മൂലം കണ്ട് പ്രേമിക്കുന്ന. പക്ഷെ അവൾക്ക് ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും പാടില്ല. അപ്പം അവർ ഇങ്ങോട്ട് വരാറേ ഇല്ല ഈ ഒരു പ്രശ്നം കാരണം. ഇവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന്
വിചാരിച്ചിട്ടാണ്
രണ്ടുപേരും തമിഴ്നാട്ടുകാരെ. അവരിവിടെ ജോലി ആയതുകൊണ്ട് അവർ രണ്ടുപേരും ഇങ്ങോട്ട് വന്നു. രണ്ടും രണ്ട് കാസ്റ്റോ അങ്ങനെ എങ്ങോ എന്താണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അവിടെ അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പം ഇവിടെ ജോലി വാങ്ങിച്ചു, ഇവിടെ വന്നു, പയ്യനിവിടെ ജോലി ചെയ്യുമായിരുന്നു. അപ്പം ഇടയ്ക്ക് വിസിറ്റിന് പോലും ഈ അച്ഛനും അമ്മയും വരുന്നത് ഈ പെൺകുട്ടിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അവരിങ്ങോട്ട് വരാറുമില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് അച്ഛന് ഒരു സ്ട്രോക്ക് വന്നു. അപ്പോൾ അവിടെ കാണിച്ചിട്ട് പ്രയോജനം ഇല്ലാത്തതുകൊണ്ട് അവർ എമർജൻസി മറ്റേ ഐ സി യു ആംബുലൻസ് എങ്ങാണ്ട് പിടിച്ചിട്ട് കിംസിലോട്ട് കൊണ്ടുവന്നു. അന്ന് ഈ പറഞ്ഞ പോലെ കോരിച്ചൊരിഞ്ഞ പേമാരി ഇവൻ പറയുന്ന കഥ കേട്ടാൽ നമുക്ക് തന്നെ കണ്ണു പറഞ്ഞു. ഭയങ്കര മഴ. അപ്പോൾ അമ്മ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് അച്ഛൻ്റെ കൂടെ വന്നിരിക്കുവാണ്. അച്ഛൻ ഐ സി യുയിലാണ്. ഈ അമ്മയ്ക്ക് ഒന്ന് വന്ന് റെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ വന്ന ഉടനെ റൂമൊന്നും കിട്ടത്തില്ലല്ലോ. ഈ പെൺകുട്ടി എന്ത് ചെയ്ത വാതിലുറക്കില്ല. ഈ ഒരു സാഹചര്യമായിട്ട് പോലും അമ്മ കേട്ടില്ല. പിന്നെ ആ പയ്യൻ്റെ ഒരു ഫ്രണ്ട് ഇവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ആ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് അമ്മയെ വിളിച്ചുകൊണ്ട് പോകായിരുന്നു. അവരൊരു അവസ്ഥ അല്ല വെച്ചു. ഹസ്ബൻഡ് തിരിച്ചു കിട്ടുമെന്നറിയില്ല, മകൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, വീട്ടിൽ കയറാൻ പറ്റില്ല. അവസാനം ഡിസ്ചാർജ് ചെയ്തപ്പോഴത്തേക്കും ഇവൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല, അച്ഛനെയും അമ്മയും അവൻ ഉപേക്ഷിക്കാൻ പറ്റില്ല. അവൻ ഇത്രയും കാലം വളർത്തി വലുതാക്കിയതല്ലേ. അവനൊരു വീടിൻ്റെ താഴത്തെ നിലയും മോളിത്തെ നിലയുമായിട്ടെടുത്തു. മോളിത്തെ നില ഇവർ താമസിക്കുന്നു, താഴത്തെ നിലയിൽ. അപ്പം കാരണം അച്ഛന് കുറച്ച് പ്രൊലോങ്ഡ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരി ഇയാൾ ഓഫീസിൽ പോയി കഴിയുമ്പം താഴെ വന്ന് ഇവരോട് വഴക്കുണ്ടാക്കും, ചൂല് വെച്ച് ഇവരെ അടിക്കും. ഈ അച്ഛനെയും അമ്മയും എന്ന് വേണ്ട ഉണ്ടാക്കാത്ത ബഹളങ്ങളിൽ ലൈഫ് അങ്ങ് വല്ലാതെ സ്പോയിൽ ചെയ്ത് കളഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞുമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് അവരുടെ വീട്ടുകാരെല്ലാവരും കുറേ പേര് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കാരണം ഭയങ്കര വലിയ കഥകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അവർ വന്നു കഴിഞ്ഞിട്ട് ഇവർ കാര്യം പറഞ്ഞു, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓരോ പ്രാവശ്യം ഓരോ ബന്ധുക്കളെ വരും, കാരണം ഒരു പ്രാവശ്യം വരുന്ന ബന്ധുക്കൾ പിന്നെ വരില്ല, കാരണം അവർക്കത് മനസ്സിലാവും ഇതാണ് സംഭവിക്കുന്നതെന്ന്. അത് ഈ പറഞ്ഞാൽ ഒരു വയലൻറ്റ് ഡിവോഴ്സിൽ കൂടെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ കേസ് കൊടുത്ത്, ഇവിടെ കേസ് കൊടുത്ത്, എത്രയോ സ്ഥലങ്ങളിൽ അവനെതിരെ കേസ് കൊടുത്ത്, തമിഴ്നാട്ടിൽ കേസ് കൊടുത്തു, എന്തൊക്കെയോ ഒക്കെ ചെയ്ത്, എന്തായാലും അവസാനം അത് മ്യൂച്വൽ ഡിവോഴ്സിൽ കലാശിച്ചു. ഇപ്പോൾ അവൻ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ജീവിതമല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിപ്പം മനോരോഗമാണോ? അറിഞ്ഞുകൂടാ, ചിലപ്പോൾ ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ മാനസിക പ്രശ്നങ്ങൾ ആ കുട്ടിക്കും കാണുമായിരിക്കാം. പക്ഷെ അനുഭവിച്ചപ്പോൾ ആരാ അനുഭവിച്ചേ? പക്ഷെ ഇതൊക്കെ ഒരു ക്യാരക്ടർ മോഡുലേഷൻ്റെ പ്രശ്നമാണ്. കുഞ്ഞുനാളിലെ മുതൽ ഇങ്ങനത്തെ സ്വാർത്ഥതകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്രിമിനൽ ടെൻഡൻസി, ഇതെല്ലാം നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ പിടിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് പിടിക്കാൻ പറ്റണം. അപ്പോൾ ഈ കൗൺസിലറൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയി കൗൺസിലിങ്ങും സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് ഇവാലുവേഷനും പോകുന്നതിനെക്കാട്ടിലും സ്കൂൾ ലെവലിൽ എല്ലാ കുട്ടികളും ഈ സൈക്കോളജിക്കൽ കൗൺസിലിംഗിൽ കൂടെയും ഇതിലും കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഒരു വ്യക്തിയെ നമുക്ക് അവിടെ വാർത്തെടുക്കാൻ പറ്റും.
കതിരെ കൊണ്ട്
വളം വെച്ചിട്ട് ഒരു പ്രയോജനം.
അങ്ങനെയാണെങ്കിൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന എന്താണ് യഥാർത്ഥത്തിൽ?
കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പനി വന്ന ഡോക്ടറെ കാണാൻ പോകും എന്ന് പറയുന്നത് പോലെ, ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പം ഒന്നാമത് ആൾക്കാർക്ക് പോകാൻ മടിയാണ്. ഹസ്ബൻഡ് ശരി എന്നാ വാ നമുക്കൊരു കൗൺസിലിങ്ങിന് പോവാന്ന് പറഞ്ഞാൽ ഭാര്യയുടെ വക എന്നെ ഭ്രാന്തിയാക്കാൻ
വേണ്ടിയിട്ടാണ്.
കൗൺസിലറിന്റെ അടുത്ത് ഓ അവള് കൗൺസിലറിന്റെ അടുത്ത് എന്നെ കൗൺസിലിംഗ്, ചിലർ എൻ്റെ അടുത്ത് വന്നിരുന്ന് പറയാറുണ്ട് എന്നെ കൗൺസിലിങ്ങിന് വരെ കൊണ്ടുപോകാൻ അവൻ പറഞ്ഞു. എന്നാണ് എന്തോ ഭയങ്കര നല്ല കാര്യമല്ലേ, നിങ്ങളുടെ കൂടെ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടല്ലേ, അതിനെ ഒരു വലിയ ടാബുവായിട്ടാണ് അവിടെ കാണുന്നത്. വൈഫ് പോകാൻ തയ്യാറാണെങ്കിൽ ഹസ്ബൻഡ് പോകാൻ തയ്യാറാവില്ല. ഇതാണ് കൗൺസിലിങ്ങിൻ്റെ ഒരു മേജർ പ്രശ്നം വരുന്നത്. ഇനി രണ്ട് കൂട്ടരും, ഞാൻ നേരത്തെ പറഞ്ഞ ഫാമിലിയെ പോലെ രണ്ട് കൂട്ടരും കൂടെ പോയി സഹകരിച്ച് അവർ പറയുന്നത് വ്യക്തമായിട്ട് കേട്ട് ഇത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, കൗൺസിലിംഗ് പറയുന്ന രീതിക്ക് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ അവരുടെ തന്നെ ജീവിതമാണ് നന്നായിട്ട് പോകുന്നത്. അപ്പം കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പിരിഞ്ഞു പോകാവുന്ന രണ്ട് ജീവിതങ്ങളെ നല്ല രീതിക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാം. ഇനി പിരിഞ്ഞു പോയ ആൾക്കാർ, പിരിഞ്ഞു പോയി വൈഫ് ഒരു ട്രോമാറ്റിക് സിറ്റുവേഷനിൽ കൂടെയാണ് പോകുന്നത് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒരു ട്രോമാറ്റിക് സിറ്റുവേഷനിൽ കൂടെയാണ് പോകുന്നത്, നമുക്ക് ആ വേർപിരിയൽ താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്കൊരു കൗൺസിലറിനെ സമീപിക്കാം, നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്ത് പെട്ടുപോയ കുട്ടികളുണ്ട്, അവർക്കും ഒരു കൗൺസിലിംഗ് ആവശ്യമാണ്. കാരണം അവരും ഈ ട്രോമ ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സത്യം പറഞ്ഞാൽ എല്ലാ മേഖലയിലും നമുക്ക് കൗൺസിലിംഗ് അത്യാവശ്യമാണ്. വേറൊരു കേസിൽ ഹസ്ബൻഡും വൈഫും കൂടെ ഒരു കൗൺസിലിങ്ങിന് പോയി. അപ്പോൾ ഈ ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിച്ച് കയ്യിലെടുക്കാൻ ഭയങ്കര മിടുക്കണം. പുള്ളിക്കാരിങ്ങനെ ഈ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കടം വാങ്ങിച്ച് അനാവശ്യമായിട്ട് ചിലവാക്കുക, ഇങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. പിന്നീട് അറിഞ്ഞ സംഭവം എന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഈ കൗൺസിലറെ പറ്റിച്ച് കൗൺസിലറുടെ കയ്യിൽ നിന്ന് 100,000 രൂപ കടം വാങ്ങിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് ആ കൗൺസിലർക്ക് എങ്ങനെയെങ്കിലും ഈ പൈസ തിരിച്ചു കിട്ടണം. അതിനു വേണ്ടി ഈ പുള്ളിക്കാരനെ ഇവരുടെ വീട്ടിൽ കൊണ്ടുവരുന്നതും, പിന്നെ ആ കൗൺസിലർ ഇയാളുടെ ഒരു ഡ്രൈവർ പോലെയായി ഈ പൈസ തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ കൊണ്ടത്
ഭാര്യയുടെ കല്യാണം.
ഇത് ഏതാണ്ട് അതുപോലെയാണ്, ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയൊരു കാര്യമാണ്, കൗൺസിലർ എങ്ങനെ അങ്ങനെ ചെയ്യും എന്നുള്ളൊരു സാധനം. അങ്ങനെയും പറ്റിയ കേസുകളുണ്ട്. എത്രത്തോളം കൗൺസിലിംഗ് എഫക്റ്റീവ് ആണ് എന്നുള്ളത്, ഒന്ന്, ആ കൗൺസിലറുടെ കാലിബർ പോലെ ഇരിക്കും. രണ്ട്, ഈ പോകുന്ന ആൾക്കാരുടെ ഇൻറ്റൻഷൻ പോലെ ഇരിക്കും. അവർക്ക് ഇതൊന്നിച്ച് പോകണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാം പാലിക്കും.
പണ്ടത്തെ കാലത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം കേരളത്തിൽ ഒരുപാട് ഡിവോഴ്സുകൾ സംഭവിക്കുന്ന ഒരു സമയം, ലൈക്ക് ഡിവോഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ ഭയങ്കര ഒരു ഹയസ്റ്റ് റേറ്റിലൊക്കെ നിൽക്കുന്ന സമയം, എന്തായിരിക്കും ആക്ച്വലി ഈ ഡിവോഴ്സുകൾ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം? എന്തായിരിക്കും അതിൻ്റെ ഒരു മെയിൻ കോസ് എന്തായിരിക്കും?
തെറ്റായ കാരണങ്ങൾക്ക് വേണ്ടി കല്യാണം കഴിക്കുന്നത്, പിന്നെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ, ഒരു ജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ രണ്ട് കൂട്ടർക്കും അറിയാത്തത്, ഇമ്മച്യൂരിറ്റി, ഇത് രണ്ടുമാണ് മെയിൻ കാര്യം. പിന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ ക്രിമിനൽ മൈൻഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു പെൺകുട്ടി 16 വയസ്സ് മുതൽ ഒരാളെ പ്രേമിക്കുക, അവർ 18 വയസ്സാവാൻ കാത്തിരുന്നു ചാടിപ്പോവാൻ, 18 വയസ്സായപ്പോഴത്തേക്കും കല്യാണം കഴിച്ച് പയ്യൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടുകാരും സഹകരിച്ചില്ല, സ്വാഭാവികമായിട്ട് സഹകരിച്ചില്ല, നല്ല നിലയ്ക്ക് പോകേണ്ട ഒരു കുട്ടിയാണ്. 2 വർഷം പ്രേമിച്ചപ്പോഴും ഇവക്ക് അറിയില്ലായിരുന്നു ഇവനൊരു നല്ല കുടിയനാണെന്നുള്ള കാര്യം. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇയാളുടെ വിശ്വരൂപം അവൾ കാണുന്നത്. എന്നുവെച്ചാൽ ഇതൊരു മായിക ലോകമാണ് പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ പ്രേമിച്ച് നടക്കുന്ന ടീനേജ് പ്രായം, മേ ബി ഹോർമോൺസ്, മേ ബി വിവരക്കേട്, കണ്ണും മൂക്കും കേൾക്കില്ല എന്ന് കാണില്ല എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ കറക്റ്റാണ്. ആ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് എല്ലാം ഭയങ്കര ഹീറോയിസാണ്. മറ്റേ കലിപ്പൻ്റെ കാന്താരി എന്നൊക്കെ പറയുന്ന പോലെ രണ്ട് ചീത്ത പറയുന്ന ആൾക്കാരെയാണ് പെണ്ണിന് ഭയങ്കര സ്നേഹം. തിരിച്ചവൾ വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ കാന്താരിയുടെ പവർ എന്താണ്, കലിപ്പൻ്റെ കലിപ്പ് എന്താണെന്നും കാന്താരിയുടെ പവർ എന്താണെന്നും പുള്ളിക്കാരിക്കും നന്നായിട്ട് മനസ്സിലായത്. എല്ലാ ദിവസവും വെള്ളം അടിച്ചിട്ട് വരും, അടീന്ന് പറഞ്ഞ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട് ആ പെൺകുട്ടി വന്നിരുന്ന് അതിൻ്റെ അവസ്ഥ പറയുന്നത്. അതിൻ്റെ വയറ്റിൽ ചവിട്ടിയിട്ട് ഇപ്പം യൂട്രസ് റിമൂവൽ സർജറി കഴിഞ്ഞിട്ട് കഴിഞ്ഞു ആ കുട്ടിയുടെ. 28 വയസ്സാണ് ഇപ്പം അതിൻ്റെ പ്രായം. 7 വയസ്സുള്ളൊരു കൊച്ചുണ്ട്. ഇനി മുമ്പോട്ടുള്ള ജീവിതം എന്താ, ഒരു ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്തില്ല. എന്നുവെച്ചാൽ 18 വയസ്സാവാൻ കാത്തിരിക്കുകയായിരുന്നു ചാടിപ്പോകാൻ വേണ്ടിയിട്ട്. വെച്ചാൽ മാരേജ് മാത്രമാണ് ജീവിതത്തിൻ്റെ അവസാനം എന്ന് വിചാരിക്കുന്ന കുറേ മന്ദബുദ്ധികൾ, അതിനു വേണ്ടി സെറ്റ് ചെയ്ത് വച്ച കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാണ് പെണ്ണുങ്ങൾ തന്നെ പെണ്ണുങ്ങളെക്കുറിച്ച് കണ്ടു വെച്ചിരിക്കുന്നത്. കൊച്ചിലെ പോലെ അതാണ് പറഞ്ഞു കൊടുക്കണേ, കണ്ടവൻ്റെ വീട്ടിൽ പോകേണ്ടതാണ്, മറ്റവൻ്റെ കൂടെ പോയി ജീവിക്കേണ്ടതാണ്, വല്ല വീട്ടിലും ചെന്ന് കയറേണ്ടതാണ്, ആഹാരം വയ്ക്കാൻ പഠിച്ചോ മറ്റേത് പഠിച്ചോ, ഇനി എവിടെയെങ്കിലും ചെന്ന് കയറുമ്പോൾ നീ വിവരം അറിയും ഓൾവേസ് ഇതാണ്. അപ്പം ഞാനൊരു മാരേജ് മെറ്റീരിയൽ ആണ് എന്നുള്ളത് മാത്രമാണ് അവരുടെ ഗോൾ.
അതിന്റെ അപ്പുറത്തോട്ട് സ്വപ്നം കാണാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല.
പറ്റുന്നില്ല, ഇത് അവളുടെ കയ്യിൽ നിന്ന് വന്നു. വേറൊരു കാര്യത്തില് കല്യാണം വീട്ടുകാരാലോചിച്ചു, പയ്യൻ പോയി പെണ്ണിനെയൊക്കെ കണ്ടു. അപ്പം എന്തോ അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പയ്യൻ്റെ ഒരു ഇതിലുള്ള ഒരു പെൺകുട്ടിയല്ല, ഭയങ്കര സാധുവായിട്ടുള്ളൊരു പയ്യനാണ്. അപ്പം ഇത് വേണോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ഇത്തിരി മർക്കട മുഷ്ടിയാണ്. അച്ഛൻ പറഞ്ഞു, ഞാൻ തീരുമാനിച്ചതാണ്, ഞാൻ വാക്ക് കൊടുത്തുപോയി, ഇനി അത് വാക്ക് മാറ്റി പറയാൻ പറ്റില്ല. ഓ ശരി, വാക്ക് മാറ്റണ്ട. കല്യാണം കഴിച്ച് വീട്ടിൽ വന്നു. ഒരു മൂന്നാല് മാസം കൊണ്ട് പുള്ളിക്കാരിക്ക് ആ വീട് പറ്റുന്നില്ല, അവിടുത്തെ പ്രശ്നങ്ങൾ പറ്റുന്നില്ല, സ്വന്തമായിട്ട് വേറെ വീട്ടിൽ മാറണം. ഇവർ പറഞ്ഞു, ശരി വാടകയ്ക്ക് വീടെടുത്ത് മാറാം. വാടക വീട്ടിൽ പറ്റില്ല, സ്വന്തം വീട് വച്ചേ മാറാൻ പറ്റും.
പെണ്ണ് പറയുന്നു,
അപ്പോൾ പറഞ്ഞു എനിക്ക് അത്രയും പൈസ ഇല്ല, അങ്ങനെ വീട് ഇപ്പം വച്ച് നമുക്ക് ഇനി ഗോയിങ് ഫോർവേഡ് വെക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഇപ്പം എനിക്ക് അത്രയും വെക്കാൻ പറ്റില്ല. പിന്നെ അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഇവൻ പൈസ കൊടുക്കലായി, നൂറ് കൂട്ടം പ്രശ്നങ്ങളായി. ഓരോ കൊച്ചു പ്രകാരത്തിനും ഇവള് പെട്ടിയും ബാക്കിയത് വീട്ടിൽ പോകും. രണ്ടര വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് എനിക്ക് തോന്നുന്ന ഏതാണ്ട് രണ്ടോ രണ്ടരയോ മാസം ഇവർ പല സമയത്തായിട്ട് ജീവിച്ചിട്ടുണ്ടാവും. തിരിച്ചു പോയി, പുള്ളിക്കാരിക്ക് വരാൻ തയ്യാറല്ലായിരുന്നു. പക്ഷേ ഇയാൾ ആദ്യം കണ്ട പെണ്ണാണ്, വേറെ ആരുമായിട്ടൊരു അഫെയർ ഉണ്ടായിരുന്നില്ല, ഈ പെണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇവളോടായിരുന്നു ഭയങ്കര സ്നേഹം. അതുകൊണ്ട് ഈ പയ്യൻ കുറേ കാലം പുറകെ നടന്നു, തിരിച്ചു വാ എന്ന് പറഞ്ഞിട്ട്. ഒരു പ്രാവശ്യം ഇവള് പോയപ്പം, ശരി നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഇവള് എൻ്റെ കൂടെ വെളിയിൽ വന്നു. വെളിയിൽ വന്നിട്ട് ഇവളാദ്യം പറഞ്ഞത്, എനിക്കൊരു മൂക്കുത്തി വാങ്ങിക്കണം, ഡയമണ്ടിൻ്റെ മൂക്കുത്തി വാങ്ങിക്കണം. ഓ ശരി, ഇനി അത് വാങ്ങിച്ചു കൊടുത്താൽ ഒന്നിച്ച് വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ പോയി ഡയമണ്ട് മൂക്കുത്തിയൊക്കെ വാങ്ങിച്ചു. അവൾ ഇന്നും ആ മൂക്കുത്തി ഇട്ടുകൊണ്ട് നടപ്പുണ്ട്. പക്ഷേ ഡിവോഴ്സ് ഫയൽ ചെയ്ത് മ്യൂച്വൽ ഡിവോഴ്സ് കൊടുക്കാൻ തയ്യാറല്ല. ഇന്ന് മറ്റേ ഈ ചന്തയിലൊക്കെ കന്നുകാലികൾ വില പേശില്ലേ, അതേപോലെയാണ് പുള്ളിക്കാരി പൈസയ്ക്ക് വേണ്ടി വില പേശുന്നത്. ഞങ്ങൾ പോലും, ഞങ്ങൾ വക്കീലന്മാർ പോലും അന്തം വിട്ടിരിക്കുകയാണ്, അത്ര ഇതായിട്ട് ഒന്നും കൊടുക്കാനില്ല. ആക്ച്വലി സ്പീക്കിംഗ്, അവൾക്ക് വേണ്ടി ചിലവാക്കിയിട്ടുള്ള പൈസയുടെ കണക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇന്നിപ്പം ഇതാണ് അവസ്ഥ. ഇതുപോലെ തന്നെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അങ്ങനെ ചില ഒരു ഡിഫോമിറ്റീസ് ഉണ്ട് ഈ ഹസ്ബൻഡിന്. പക്ഷെ ഓഫ് ലേറ്റ് ചില കാര്യങ്ങൾക്ക്, ചില എന്താണ് പറയുക, ലൈംഗിക വൈകൃതങ്ങൾക്ക് സമ്മതിക്കാത്തത് കൊണ്ട് ഇപ്പം പുള്ളിക്കാരൻ ഈ പെൺകുട്ടി വീട്ടിന് പുറത്തിറങ്ങാൻ പാടില്ല, പരീക്ഷ എഴുതാൻ പോകാൻ പാടില്ല, വീട്ടിന് പുറത്തിറങ്ങാൻ പാടില്ല, സ്കൂട്ടർ ഓടിക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അവരുടെ ഒരിത്തിരി പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പൈസ മുഴുവനും തിരിച്ച് അയാൾ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞാൽ, അയാൾ എന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഈ കുട്ടി ഇൻഡിപെൻഡൻ്റ് ആയി കളയും എന്നയൊക്കെ പേടിയുണ്ട്. നല്ല കാലിബറുള്ള, സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു പെൺകുട്ടിയാണ്. പക്ഷേ ഈ ഒരു റട്ടിൽ നിന്ന് ആ കൊച്ചു മോചിതയാകണം. അതിന് പുള്ളിക്കാരിക്ക് മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ, പുറത്തു വരാൻ പറ്റുള്ളൂ, നമുക്കൊക്കെ സഹായിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഒരിക്കലും ഒരു ഫാമിലി ബന്ധം ഒറ്റയടിക്ക് തീർക്കണം അല്ലെങ്കിൽ പിരിച്ചുവിടണം അങ്ങനെയല്ല. ഇത് നന്നായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ രണ്ട് കൂട്ടരും സഹകരിച്ച് പോയാൽ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. സംസാരിക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുന്നുണ്ട്, എത്രത്തോളം പോകുമെന്ന് അറിയില്ല. വേറൊരു മാറ്ററിൽ പയ്യൻ ഇത്തിരി വെള്ളാടി പ്രശ്നങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ പെങ്കോച്ചിൻ്റെ അച്ഛൻ ഇത്തിരി വെള്ളം അടിക്കുന്ന ആളായിരുന്നുകൊണ്ട് ഈ പെങ്കോച്ചിന് ഒരിക്കലും വെള്ളം അടിക്കുന്ന ആളാവരുത് ഭർത്താവ് എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ട് പെണ്ണ് കാണാൻ വന്നപ്പോഴേ പറഞ്ഞു, എനിക്കിങ്ങനെ വെള്ളം അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ വേണ്ട, എനിക്ക് ആ ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പയ്യൻ്റെ അമ്മയും പെങ്ങളും ഒക്കെ കൈയടിച്ച് പറഞ്ഞു, ഇല്ല അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ അത് നല്ല കള്ളമായിരുന്നു, അത്യാവശ്യം നല്ല വെള്ളമടി, മറ്റേ റോഡിൽ കിടക്കുന്ന ടൈപ്പ് ഓഫ് വെള്ളമടി ഉള്ള ഒരു പയ്യനായിരുന്നു. പക്ഷേ ആ പയ്യന് ഫാമിലി വേണം. അപ്പം ആ പയ്യൻ ഇങ്ങോട്ട് വന്ന്, ഇനി ഞാൻ ഇങ്ങനെ ചെയ്യില്ല, ഫൈനലി ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെൻ്റ് എന്ന് വീട്ടിൽ പോയി. അപ്പോൾ ഇനി ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ്, ഇപ്പോൾ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നുണ്ട്. എവിടം വരെ പോകും എന്നുള്ളത്, അറ്റ്ലീസ്റ്റ് ഹീസ് ട്രൈയിങ്. അപ്പോൾ അത് പെൺകുട്ടിയും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം മുമ്പോട്ട് പോകും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാരണം പറയാനുണ്ടോ, ഇന്നതാണ് കാരണം, അല്ലെങ്കിൽ ഇന്നാരുടെ ആണാണ് പ്രശ്നം, അല്ലെങ്കിൽ പെണ്ണാണ് പ്രശ്നം, സമൂഹമാണ് പ്രശ്നം, ഇതൊന്നും നമുക്ക് പറയാനില്ല. ആക്ച്വലി സ്പീക്കിംഗ്,
കോമൺ ഇഷ്യൂ പറയുകയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും?
കോമൺ ഇഷ്യൂ പറയുകയാണെങ്കിൽ വിശപ്പില്ലായ്മ ആണ് നമ്മളുടെ കോമൺ ഇഷ്യൂ. ഇന്ന് നമ്മളുടെ കേരളത്തിലെ സിറ്റുവേഷൻ വെച്ച് നോക്കിയാൽ വിശന്നിരിക്കുന്ന ആൾക്കാരുണ്ടോ?
ഇല്ല,
വിശന്നിരിക്കുന്ന ആൾക്കാരില്ല. നമുക്കൊക്കെ ഓവർ ഫുഡാണ്. രണ്ടു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർ മൂന്ന് നേരം ഭക്ഷണം കഴിച്ചു തുടങ്ങി, ഇപ്പം നാല് നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് തുടങ്ങി, ഇപ്പം ആറ് നേരം ഭക്ഷണം. നമുക്ക് വിശക്കുന്നതിന് മുമ്പ് കഴിക്കാൻ നമ്മളുടെ മുമ്പിൽ ഭക്ഷണമുണ്ട്. അപ്പം നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം മാറി വിശപ്പില്ല. വിശപ്പറിയാത്തത് കൊണ്ട് തന്നെ മറ്റൊന്നിനോടും ഇവന് വിലയില്ല, ഒന്നിനോടും ഒരു വിലയില്ല. അവൻ്റെ ജീവിതത്തിനോട് അവന് വിലയില്ല, അച്ഛനമ്മമാരോട് വിലയില്ല, ഗുരുക്കന്മാരോട് വിലയില്ല, ഭാര്യയോട് വിലയില്ല, മക്കളോട് വിലയില്ല, എന്തിനാ അവൻ്റെ ജീവിതത്തിനോട് പോലും അവന് വിലയില്ല. പണ്ട് കാലത്ത് എന്തുകൊണ്ട് കുടുംബം ഒന്നിച്ച് നിന്നിരുന്നു? അടുത്ത നേരം വിശക്കും.
വലിയ
പ്രശ്നമായിട്ട് അവരുടെ മുമ്പിലുണ്ട്. ആ വിശപ്പിനെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ കുടുംബം ഒന്നിച്ച് നിന്ന് പ്രയത്നിച്ചാലേ ആ വിശപ്പിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ആ പ്രശ്നം ആണിനും ഇല്ല പെണ്ണിനും ഇല്ല. കോമൺ പ്രശ്നം പറഞ്ഞാൽ എനിക്ക് അതാണ് തോന്നുന്നത്. ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ അമിതമായ ഭക്ഷണമാണെന്ന് ഞാൻ പറയും. വിചാരിക്കുന്നതിന് മുമ്പ് വിചാരിക്കാത്ത സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. പണ്ട് വിശപ്പ് മാറ്റാൻ നമ്മൾ കഞ്ഞിയും പയറും കഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് എത്ര പേര് കഞ്ഞിയും പയറും കഴിക്കും? റേഷനരി ചോറുണ്ണുന്ന എത്ര പേരുണ്ട്? ഇന്ന് ബിരിയാണി കഴിക്കാം, നാളെ പിസ്സ കഴിക്കാം, വേറെ എന്തെങ്കിലും കഴിക്കാം. അതേ കെയർലെസ് ആറ്റിറ്റ്യൂഡ് അവൻ്റെ ജീവിതത്തിലുണ്ട്. നമ്മൾ പറയും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കൊണ്ടാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയ എത്രയോ ഫാമിലികൾ സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. അതല്ലല്ലോ അപ്പം പ്രശ്നം. അമ്മായിയമ്മ പോരാണ്, അമ്മായിയച്ഛൻ പോരാണ്, അമ്മായിയമ്മ പോരും അമ്മായിയച്ഛൻ പോരും ഉള്ള എത്രയോ പേര് ഹസ്ബൻഡും വൈഫ് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഫാമിലി ഇടപെടുന്നിടത്തും എല്ലാം അതെല്ലായിടത്തും ഒന്നിച്ച് പോകുന്നില്ലേ? എന്തെല്ലാം ദുരന്തങ്ങൾ വരുന്നവരൊന്നിച്ച് ജീവിക്കുന്നു. പിന്നെ കുറച്ച് ഭാഗത്തെങ്കിലും കണ്ടിട്ടുള്ള ഒരു കാര്യം, കുട്ടികൾക്ക് എന്തെങ്കിലും അംഗവൈകല്യത്തോടുകൂടി ജനിക്കുകയാണെങ്കിൽ ഈ സ്പൗസിൽ ആരെങ്കിലും ഒരാൾ ഇനി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന അങ്ങനത്തെ ഒരു ട്രെൻഡുമുണ്ട്. ഒന്നിച്ച് നിന്ന് അതിന് വേണ്ടി പോരാടി ആ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തുന്ന ആൾക്കാരുണ്ട്. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇപ്പം എൻഡോസൾഫാൻ ഇഷ്യൂസ് ഉള്ള ആ ടൈപ്പ് ഓഫ് സ്ഥലങ്ങളിൽ നോക്കിയാൽ പല വീടുകളിലും അമ്മമാർ മാത്രമേ ഉള്ളൂ, അച്ഛന്മാരില്ല. വളരെ ഈസി ആയിട്ട് അവർക്ക് ഈ ബർഡൻ പറ്റില്ല, റെസ്പോൺസിബിലിറ്റി എടുക്കാൻ വയ്യ. അത് തന്നെ നമ്മളുടെ എല്ലാം ജീവിതത്തിലും ഇന്ന് കാണുന്ന ഈ കാര്യങ്ങളിലും എല്ലാമുണ്ട്. ആർക്കും ഒരു പ്രശ്നം വന്നാൽ അതിൽ നിന്ന് ഒളിച്ചോടാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതിനെ ഒന്ന് ഫൈറ്റ് ചെയ്ത് അത് സോൾവ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയ ബർഡനാണ്. ഒളിച്ചോടാൻ എളുപ്പാ, എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് നിന്നെ വേണ്ട. ഇപ്പം ഈ ഞാൻ പറഞ്ഞില്ലേ ആ അമ്മ പുറകിൽ നിന്ന് ചിരിക്കും എന്ന് പറഞ്ഞ ആ ഒരു കേസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പേഴ്സണലി പോയി ആ പയ്യനോട് സംസാരിച്ചതാണ്. അവൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് മറ്റേ ബ്രോക്കൺ റെക്കോർഡ് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്കിനി പറ്റില്ല എന്നോട് വഴക്ക് പറഞ്ഞു, എനിക്കിനി പറ്റില്ല എന്നോട് ഇനി വഴക്ക് പറഞ്ഞു, എനിക്കിനി പറ്റില്ല എന്നോട് വഴക്ക് പറഞ്ഞു. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുവാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് ശരി എനിക്കൊരു തെറ്റുപറ്റി, അവക്കും ഒരു തെറ്റുപറ്റി, അവളെ തെറ്റായിരുത്താൻ ശരിയാണ്, റെഡിയാണ്, എന്നാൽ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ഞാൻ ഒരു ചാൻസും കൂടെ കൊടുത്തു നോക്കാം, അല്ലെങ്കിൽ ഞാനൊരു ചാൻസ് എടുത്തു നോക്കാം. അത് ബർഡനാണ്, ബുദ്ധിമുട്ടാണ്, അതിനൊരു വാല്യൂ ഇല്ല. കുടുംബ ബന്ധങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ല.
ഞാൻ വേറൊരു സൈഡ് ചോദിച്ചോട്ടെ, അതിന്റെ ആണുങ്ങളെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും ഇമോഷണലി ഇപ്പം എന്തെങ്കിലും ഇത് വരുമ്പോഴത്തേക്കും അങ്ങനെ ഡീല് ചെയ്യണം, നട്ടെല്ല് വേണം, ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു പഠിക്കുകയും പറഞ്ഞു പഠിപ്പിക്കുകയും അത് ശീലിക്കുകയും ചെയ്തുകൊണ്ടായിക്കൂടെ. ഇപ്പൊ ഇതുപോലുള്ള സിറ്റുവേഷനിൽ ഇപ്പൊ കോമൺലി ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഒരു പ്രശ്നം വരുമ്പോൾ ഒരു സോറി പറഞ്ഞ് തീർക്കാൻ ഉള്ള മനസ്സ് അനുവദിക്കാത്തത് അതും ഒരു റീസൺ ആവാം.
പണ്ട് കാലത്ത് പറയും നട്ടലോടെ നിൽക്കണം എന്ന് പറയും, പക്ഷെ ആവശ്യമുള്ളടത്ത് നട്ടലോടെ നിൽക്കത്തുമില്ല.
അതെ, ആവശ്യമുള്ളടത്ത് നിൽക്കൂല. അതാ പറഞ്ഞ സർക്കംസ്റ്റാൻഷ്യൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അതാ. എപ്പോഴും ആണുങ്ങൾ കല്യാണം കഴിഞ്ഞാൽ പറ്റുന്ന അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, അമ്മയുടെയും അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൻ്റെയും ഭാര്യയുടെയും ഇടയ്ക്ക് നിൽക്കുക എന്നുള്ളതാണ്. ഇത് ഭൂരിഭാഗവും ഇവർ തന്നെ വരുത്തി വയ്ക്കുന്ന ഒരു സാധനമാണ്. ഭാര്യ എന്തെങ്കിലും ഒരു കാര്യം ഭർത്താവിനോട് രഹസ്യമായിട്ട് ബെഡ്റൂമിൽ വെച്ച് പറയുന്നതായിരിക്കും, അമ്മ ഇന്നലെ ഇവളിങ്ങനെ പറഞ്ഞു കേട്ടാ എന്ന് പോയി കൊളുത്തി കൊടുക്കുന്നത് ഈ പുള്ളിക്കാരൻ തന്നെയായിരിക്കും. അമ്മ എന്തെങ്കിലും ഈ ഭാര്യയെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും, അത് നേരെ ഇപ്പുറത്ത് കൊണ്ട് കൊടുക്കുന്നതും ഈ ഭർത്താവ് തന്നെയായിരിക്കും. നീ വലിയ ആളൊന്നും പറയണ്ട, അമ്മ നിന്നെ പറ്റി ഇന്നലെ ഇങ്ങനെയാണ് പറഞ്ഞത്. അമ്മയും മകളും തമ്മിൽ അടിയുണ്ടാവാനായിട്ട് വേറെ ഒന്നും വേണ്ട. അതേ സമയത്ത് ഭാര്യ എന്ത് കുറ്റം തന്നെ പറഞ്ഞോട്ടെ, ഭർത്താവ് പോയിട്ട് അമ്മയെടുത്ത് അമ്മ അമ്മയെ ഭയങ്കര സ്നേഹമാണെന്നാണ് കേട്ടോ അവൾ പറയണേ, തിരിച്ച് ഭാര്യയുടെ അടുത്ത് വന്ന് ചിലപ്പോൾ കള്ളമായിരിക്കും പറയുന്നേ, അമ്മ ഭാര്യയുടെ അടുത്ത് വന്നിട്ട് ഓ നിന്നെ പോലൊരു ഭാര്യയെ കിട്ടിയത് മരുമോളെ കിട്ടിയത് ഭയങ്കര പുണ്യമാണെന്നാണ് അമ്മ പറയണത് എന്ന് പറഞ്ഞ് തീർന്നില്ലേ ഇവര് തമ്മിലുള്ള പ്രശ്നം? തീർന്നില്ലേ? ഇത് അതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിച്ചു കൊടുക്കും, അതൊരു കാര്യം. പിന്നെ ഭാര്യയ്ക്ക് തോന്നും ഭർത്താവ് എൻ്റേത് മാത്രമായിരിക്കണം, അമ്മയ്ക്ക് തോന്നും മകൻ എൻ്റേത് മാത്രമായിരിക്കണം. കാരണം ഭാര്യയ്ക്ക് വേറെ ആരുമില്ല, അവളുടെ വീട്ടുകാരെയും നാട്ടെ എല്ലാം വിട്ടിട്ട് അവൾ വന്നിരിക്കുന്ന സ്ഥലമാണ്, അമ്മ ഇത്രയും കാലം വളർത്തിയ മകനാണ്. അപ്പൊ വേറൊരു സ്ത്രീ വന്നൊരു അധികാരം വയ്ക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അത് താങ്ങാൻ പറ്റത്തില്ലായിരിക്കും, നമുക്കറിയത്തില്ല, അങ്ങനെ പറ്റത്തില്ലായിരിക്കും, അതായിരിക്കും കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത്. ആ സമയത്ത് ഭാര്യ വന്നൊരു പ്രശ്നം വരുമ്പോൾ പോട്ട്, ഞാനുണ്ടല്ലോ നിന്റെ കൂടെ എന്ന് മാത്രം പറയാൻ പറ്റിയാൽ തിരിച്ച് അമ്മ വന്നേടാ നിന്റെ ഭാര്യ എന്താ ഇങ്ങനെ അമ്മയുടെ അത്രയും വിവരം അമ്മ അവക്കില്ലല്ലോ അമ്മ പോട്ട് എന്ന് പറയാൻ അതിനെ മാനേജ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ട്. കാരണം ഇവിടുത്തെ കോമൺ ഫാക്ടറി പുരുഷനാണ്.
അതെ, ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു ഒരു കോട്ട് വായിച്ച പക്ഷെ ഭയങ്കര അർത്ഥവത്തായിട്ടൊരു കോട്ട് പോലെ തോന്നി. ഒരമ്മ മകനെ സ്നേഹിക്കുന്നത് ജന്മം കൊടുത്തോണ്ടാ
ഒരു സാധനം
ഭാര്യ നിങ്ങളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു. അപ്പൊ അവർ തമ്മിലാണ് ഏറ്റവും കൂടുതൽ ഒരു ബോണ്ട് വേണ്ടത്.
ജീവിതകാലം മുഴുവൻ പിന്നങ്ങോട്ട് ജീവിക്കേണ്ടത് അവരാണ്. സപ്പോസ് ടു ബി അവരാണല്ലോ ജീവിക്കേണ്ടത്. 20 വയസ്സ് വരെ 22 വയസ്സ് വരെ ആയിരിക്കാം, അല്ലെങ്കിൽ 27 വയസ്സ് വരെ അമ്മയുടെ അച്ഛനെയും കൂടെ നിന്ന ഒരാള് പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ നല്ലതിനും ചീത്തയ്ക്കും ഈ ഭാര്യയുടെ കൂടെ അല്ലേ ജീവിക്കേണ്ടത്.
പറയും എന്നെ ഇത്ര വളർത്തിക്കൊണ്ട് വന്ന അച്ഛനും അമ്മയും അവരെ അങ്ങനെ കളി. പക്ഷേ ബാക്കി എല്ലാം ഉപേക്ഷിച്ച് കൂടെ വന്ന ഭാര്യ കൂടെ നിർത്തേണ്ട ഭർത്താവിന്റെ കടമയാണ്.
അതെ, ഞാൻ ലേറ്റസ്റ്റ് പരിചയപ്പെട്ട ഒരു ഫാമിലി കൊച്ചുപയ്യനാട്ടോ, ഹിസ് ഇൻ ഹാർഡ്ലി ഇൻ ഹിസ് 30s. അപ്പോളിക്ക് ഒരു പൾമണറി ആർട്ടറി ഇഷ്യൂ വന്നു, തിരിച്ച് കിട്ടില്ല എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഈ വൈഫ് ആ ICU മുമ്പിൽ നിന്ന് മാറിയിട്ടില്ല. ആ പുള്ളിക്കാരി 3 ദിവസം വെള്ളം പോലും കുടിക്കാതെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോഴും ആ ഡോക്ടേഴ്സ് പറയുന്നത് ഞങ്ങളുടെ ഒന്നും കഴിവുകൊണ്ടല്ല, ആ പെങ്കൊച്ച് മറ്റേ സത്യവാൻ സാവിത്രി പോലെ തിരിച്ച് മരണത്തിൻ്റെ കയ്യിൽ നിന്ന് അയാളെ തിരിച്ചു പിടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ സ്നേഹിച്ച് ജീവൻ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന ആൾക്കാരില്ലേ, ഉണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മളത് കാണുന്നില്ല. നമ്മൾ ഇപ്പുറത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും കാണുന്നത്. പക്ഷേ കാരണം തന്നെ അതാണ് ന്യൂസ് ആകുന്നത്, മറ്റേത് ന്യൂസ് വാല്യൂ അല്ല. നമ്മളെപ്പോഴും നെഗറ്റീവ് ഇമോഷൻസിൻ്റെ മണ്ടയ്ക്കാണ്. നമ്മുടെ പത്രങ്ങൾ നോക്ക്, നമ്മുടെ യൂട്യൂബ് നോക്ക്. നിങ്ങൾക്കറിയാമോ ഈ നടിക്ക് എന്ത് സംഭവിച്ചു? ഉടനെ തുറന്നു നോക്കും, ഒന്നും സംഭവിച്ചില്ല. അതാണ് ആൾക്കാർ പോയി ക്ലിക്ക് ചെയ്യണം. ചാ നെഗറ്റീവ് സാധനങ്ങളിലേക്കാണ് ആൾക്കാരുടെ, ഒന്നും സംഭവിച്ചില്ല എന്ന ആ വരിയിലേക്ക് കാണുമ്പോൾ തന്നെ ആൾക്കാർ ഇൻട്രസ്റ്റ് പോയി. ഈ വക സാധനങ്ങളാണ്. പിന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ കളിക്കുന്ന വീഡിയോ ഗെയിംസ്, വണ്ടി ഇടിച്ചു കൊല്ലുന്നു, മറ്റേ ചോര ചിന്തുന്നു, അങ്ങനത്തെ ഗെയിംസാണ് കൂടുതലും ഇവർ കളിക്കുന്നത്. കൊച്ചിലേയും മുതലേ ഇത് കളിച്ച് 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 ഇമോഷൻസ് എവിടെയാ? വെളിയിലിറങ്ങി കൂട്ടുകാരുടെ കൂടെ കളിച്ച് ബോള് പോയി, അല്ലെങ്കിൽ എൻ്റെ ബാറ്റ് പൊട്ടിപ്പോയി, അല്ലെങ്കിൽ ബോള് പിടിക്കാൻ പോയി. അവർ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവുന്നുണ്ട്, ഹ്യൂമൻ തമ്മിലുള്ളൊരു ബോണ്ടിങ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ആ ബോണ്ടിങ് എവിടെയാ? വെളിയിലിറക്കി വിടാൻ പറ്റുമോ? ആരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ വീട്ടിൽ ഒരു സ്ഥലത്തേക്ക് എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വഴിക്ക് നിന്നുള്ള ആൾക്കാർ മുഴുവൻ ചോദിക്കും, എവിടെയാ പോണ, ഇന്നടുത്ത ഇന്നാരല്ലേ, എവിടെയാ പോണ, എവിടെയാ പോണ, ഈ ചോദ്യം ചോദിക്കും. നാട്ടുകാർക്കുടെ ഒരു കണ്ണ് ഇന്നത്തെ കാലത്ത് പിള്ളേരിലെല്ലാം ഉണ്ട്. ഇപ്പോഴും നാട്ടുകാരുടെ കണ്ണ് പിള്ളേരുടെ മണ്ടയ്ക്കുണ്ട്, എന്തിനാന്ന് മാത്രം അറിയത്തില്ല. ആർക്കും ആരും അറിയത്തില്ല, അക്ഷരാർത്ഥത്തിൽ ആർക്കും ആരും അറിയത്തില്ല. അപ്പോൾ വഴിയിൽ വെച്ചൊരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ ആ കുട്ടി എവിടുത്തെയാണെന്നോ ഏത് വീട്ടിലെയാണെന്നോ പോലും അറിയാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ, കുട്ടികൾ അവരവരുടെ വീട്ടിനകത്തേക്ക് ഒതുങ്ങിപ്പോകുന്നു, അവരിലേക്ക് മാത്രമാകുന്നു, സ്വാഭാവികമായിട്ടൊരു സ്വാർത്ഥത വളർന്നു വരുന്നു, ഷെയർ ചെയ്യാൻ ആരുമില്ല. അപ്പോഴാണ് 30 വയസ്സാകുമ്പോൾ ഒരുത്തി വരുന്നത് ഷെയർ ചെയ്യാൻ. നടന്ന പോലെ തന്നെ
കമ്മ്യൂണിക്കേഷൻ, ആ കമ്മ്യൂണിക്കേഷൻ ഇസ് കീ, കമ്മ്യൂണിക്കേഷൻ ഇസ് ദ മെയിൻ സാധനം. കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മാരേജിൻ്റെ ഒരു സാധനം കൊണ്ടുപോകുന്നത്?
അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട ലാംഗ്വേജ് ആണ് സർക്കംസ്റ്റാൻഷ്യൽ ലാംഗ്വേജ്. ഓരോ സാഹചര്യത്തിലും നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്? മിനിങ്ങാന്ന് വൈകുന്നേരം 6 മണിക്ക് നീ അങ്ങനെ പറഞ്ഞതല്ലേ, ഇന്നെന്താ നീ ഇങ്ങനെ? അത് മിനിങ്ങാന്ന് വൈകുന്നേരം 6 മണിയായിരുന്നു, ഇത് ഇന്ന് വൈകുന്നേരം 5 മണിയാണ്. അന്നത്തെ സാഹചര്യം വേറെ, ഇന്നത്തെ സാഹചര്യം വേറെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ 2 ദിവസത്തിനകത്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ആ സാഹചര്യത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രായത്തിലും ഓരോ തരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസും അത് അവരുടെ ക്യാരക്ടറിലും അവരുടെ ആങ്സൈറ്റി, ഇൻസെക്യൂരിറ്റി ഇതെല്ലാം വളർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ അവരിലുണ്ടാവും. അത് പുരുഷൻ മനസ്സിലാക്കണം. തിരിച്ച് ഇപ്പുറത്ത് പുരുഷന് ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ അവൻ്റെ ജോലി സ്ഥലത്തായിക്കോട്ടെ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലായിക്കോട്ടെ, വേറെ എന്തെങ്കിലുമൊക്കെ തൊഴിൽ മേഖലകളിലായിക്കോട്ടെ, ഇതെല്ലാം ഉണ്ടാവാം, സ്ത്രീക്കും ഉണ്ടാവാം. രണ്ട് കൂട്ടരും അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്താണ് മറ്റേയാൾ ഫേസ് ചെയ്യുന്നത് എന്നുള്ളതൊന്നും മനസ്സിലാക്കാൻ അറിയാനായിട്ട് ചിലപ്പം വേറെ ആരോടും ദേഷ്യപ്പെടാൻ പറ്റാത്തത് കൊണ്ട് ഇവളെൻ്റെ ഭാര്യയാണ്, അവളോട് എനിക്കെന്തും പറയാമെന്നുള്ളൊരു എന്താ അത്ര സ്നേഹവും സ്വാതന്ത്ര്യവും ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഭർത്താവ് വന്ന് 2 ചിത്തറണം. അത് കേട്ടോണ്ട് അപ്പ ചന്ദ്രഹാസം ഭാര്യ ഇളക്കാൻ നിന്ന മാരേജ് പൊക്കാണ്. ചിലപ്പം ഭാര്യ ബോസിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള വൈഫാണെങ്കിൽ എംപ്ലോയീസിൻ്റെ അടുത്തുനിന്നോ ഒക്കെ കുറേ പ്രഷർ എടുത്തിട്ടായിരിക്കും തിരിച്ച് വീട്ടിലോട്ട് വരണം. അപ്പോഴായിരിക്കും ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരണം, സ്വാഭാവികമായിട്ടും രണ്ട് ചാട്ടം ചാടിയെന്നിരിക്കും. അപ്പോട്ട് ഇന്ന് അവൾ ദേഷ്യത്തിലാണ്, എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ളൊരു മെച്യൂരിറ്റി അത് ഭർത്താവും കാണിക്കുകയാണെങ്കിൽ ഇവിടെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ന് നിൻ്റെ മൂഡ് മോശമാണല്ലോ, പോട്ടെ സാരല്ല ബാ, നമുക്ക് വെളിയിൽ നിന്നൊരു ദോശ വാങ്ങിക്കാം, തീർന്നു പ്രശ്നം, അവിടെ തീർന്നു, അത്രയ്ക്കേ ഉള്ളൂ കാര്യങ്ങൾ. പക്ഷെ അതിനെ അവിടെ വച്ച് വളർത്തി, പിന്നെ മൊബൈൽ ഫോൺസ് അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഇൻട്രൂഡറാണ് ഇന്ന് മൊബൈൽ ഫോൺസ്. രണ്ടുപേര് പരസ്പരം സംസാരിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് സംസാരിക്കില്ല. ആൾക്കാർക്ക് നന്നായിട്ട് ഇമെയിൽ അയക്കാൻ അറിയാം, വർത്താനം പറയാൻ അറിഞ്ഞുകൂടാ, എൻ്റെ പ്രശ്നം ഇതാണെന്ന് പറയാൻ അറിഞ്ഞുകൂടാ. പിന്നെ പുരുഷന്മാർക്ക് അറിഞ്ഞുകൂടാത്തൊരു മേജർ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ത്രീകൾ വന്നൊരു കാര്യം പറയുമ്പോൾ അതൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി പറയണമല്ല, കുറെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി, സൊല്യൂഷനൊക്കെ നമുക്കറിയാം, മനസ്സിലായി, മിണ്ടാതിരുന്ന് ആ ഓഹോ അപ്പം നിനക്ക് എന്ത് പറ്റി, ആ നീ എന്താ ചെയ്യാൻ പോണേ എന്നിട്ട്, ഇങ്ങനത്തെ നാല് ചോദ്യങ്ങൾ കേട്ട് ഒരു ആക്റ്റീവ് ലിസണിങ് കൊടുത്താൽ സ്ത്രീ ഓക്കെയാണ്. അതിന് പകരം മൊബൈൽ എടുത്തുകൊണ്ട് ആ ഹാ നടക്കൂല, അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരുന്നോണ്ട് ഭാര്യ പറയുന്നൊക്കെ, ഗിവ് ഹർ 5 മിനിറ്റ്സ്. ആ ഒരു 5 മിനിറ്റ് സമയം കൊടുത്താൽ ഒരുപാട് പ്രശ്നം അവിടെ തീരും. തിരിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരിത് പറയുന്ന ആൾക്കാരായിരിക്കണം എന്നില്ല പലപ്പോഴും. ചിലർ വന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെങ്കിലും, പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ഒരു പ്രശ്നമുണ്ടെങ്കിൽ കുറേ നേരം ഒറ്റയ്ക്ക് മിണ്ടാതിരുന്ന് അതിനെ അനലൈസ് ചെയ്തൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ടായിരിക്കും വിചാരിക്കുന്നത്. അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത്. ആ സമയത്തായിരിക്കും ഭാര്യ എന്താ മിണ്ടാത്തേ, എന്താ കാര്യം എന്നോട് പറ, ഓ മിണ്ടത്തില്ലല്ലേ, അവസാനം ഇയാൾ പൊട്ടിത്തെറിക്കുകയായിരിക്കും ചെയ്യണം. ഇനി ഈ ഭാര്യ ഈ പ്രശ്നം വരുമ്പം കേൾക്കില്ല എന്ന് മാത്രമല്ല, ഇനി കേട്ടാൽ തന്നെ ഇതൊക്കെയാണോ ഒരു വലിയ പ്രശ്നം നിൻ്റെ, ഇതൊക്കെ എന്നാ പ്രശ്നം, ഇത് നീ ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് ചെയ്താൽ പോരെ, ഇത് അവിടെ പോയിട്ട് അങ്ങനെ പറഞ്ഞാൽ പോരെ, ഇമെയിൽ അയച്ചാൽ പോരെ. അപ്പോൾ ഉടനെ നാച്ചുറലി ഭാര്യ ഒരിയാളോട് ആരെങ്കിലും സൊല്യൂഷൻ ചോദിച്ചോ, ആഹാ പിന്നെ ഞാനൊന്നും പറയാനല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ എന്നോട് ഇതൊക്കെ പറയാൻ വന്നത്, മേലെ എന്നോടൊരു കാര്യം പറയാൻ വരരുത്, നീ എവിടെ കേക്ക, ആരോട് പറയാം. ഇതൊക്കെ സംഭവിക്കും, ഇതൊക്കെ എൻ്റെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതൊന്നും ഇതെല്ലാം നമ്മളിപ്പോൾ ഇവിടുന്ന് തിയറി പറയുന്നു. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് എന്തെങ്കിലും നിന്നോട് ഇതല്ലേ പറഞ്ഞതെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു, ഇപ്പം അതുകൊണ്ട് പറഞ്ഞു പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്, സൊല്യൂഷന് വേണ്ടി അല്ല, എനിക്കൊന്ന് എൻ്റെ തലേന്നൊന്ന് പോകാൻ വേണ്ടി പറയുവാണ് എന്നാണ്. ഇപ്പം പുള്ളി ഇങ്ങോട്ട് ചോദിക്കും, ഈ സൊല്യൂഷന് വേണ്ടി ചോദിച്ചതാണോ അതോ വെറുതെ കേൾക്കാൻ വേണ്ടി ചോദിച്ചതാണോ, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ, പലപ്പോഴും ഒരു പ്രശ്നവും കാണൂല, ചിലത് ചില ട്രീറ്റ്മെൻറ്റിൽ തീരും. ഒരു ഫാമിലിയിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരുന്ന ഫാമിലി, അവിടുത്തെ അമ്മ ചില ദിവസങ്ങളിൽ രാവിലെ എണീറ്റ് വരുമ്പോഴേ ആരെ കൊല്ലണം എന്ന് പറഞ്ഞു വരണം, നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, അപ്പം ഇവരെല്ലാവരും വായും പൊളിച്ചിരിക്കുകയാണ്, ഒന്നും ചെയ്തിട്ടില്ല, എന്താ സംഭവിച്ചെന്നുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. പലരോടും പറയുന്നു ഇവരെന്നെ കൊല്ലും, ഞാൻ ഇവർക്കൊരു ബർഡൻ ആവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പല ആൾക്കാരോട് ഇവർ ഈ വയസ്സായ സ്ത്രീ ഇങ്ങനെ പറയുകയാണ്. അപ്പം എന്തായാലും ഭാഗ്യത്തിന് അവിടുത്തെ ആൾക്കാർക്ക് ഇത്തിരി വെളിവും ബോധവും ഉണ്ടായിരുന്നതുകൊണ്ട് നൈസായിട്ട് ഡോക്ടറെ വേറെ പല കാരണങ്ങളും പറഞ്ഞ് കൊണ്ടുപോയി കാണിച്ചു, അദ്ദേഹം ഒരു മരുന്ന് കൊടുത്തു, ആ പ്രശ്നം തീർന്നു. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് ഏജ് കൊണ്ട് ചെറിയ തോതിൽ ഹലൂസിനേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം രാത്രി പുള്ളിക്കാരി കാണുന്ന സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ നാച്ചുറൽ ആങ്സൈറ്റി, ഈ പത്രങ്ങളിൽ വായിക്കുന്ന വാർത്തകൾ, ഈ വീട്ടുകാരൻ്റെ മറ്റേ വയസ്സായ ആൾക്കാരെ കൊണ്ട് കളഞ്ഞു വൃദ്ധസാധനത്തിലാക്കി, ഇങ്ങനത്തെ കുറേ കഥകൾ കേൾക്കുമല്ലോ. അപ്പം ഇതെല്ലാം ഇട്ട് പ്രോസസ്സ് ചെയ്ത് പുള്ളിക്കാരി ഇതെല്ലാം ഇവർ ചെയ്തതായിട്ട് വിശ്വസിച്ച് വെക്കുക. ഇറ്റ് ഈസ് എ മെൻ്റൽ കണ്ടീഷൻ. പക്ഷെ അത് എന്ത് വേണം, ഫാമിലി തിരിച്ചറിയണം ഇതൊരസുഖമാണ്, ഇല്ലെങ്കിൽ എന്താ അതോടൊടനെ വഴക്കായില്ലേ, മരുമോള് പറയില്ലേ എന്നെ ഇങ്ങനെ ചെയ്തില്ലേ, എന്നെ കുറിച്ച് അമ്മ അനാവശ്യം പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കൂല്ലേ, ഇവർ തമ്മിലുള്ള അടിക്ക് പോലും അത് കാരണമോ. പക്ഷെ അതൊന്ന് റിയലൈസ് ചെയ്യുന്ന ഇന്നിപ്പോഴത്തെ അങ്ങനത്തെ ഒരുപാട് മെൻ്റൽ ഇഷ്യൂസ്, ഒന്നാമത് മനുഷ്യൻ്റെ ലൈഫ് ലോഞ്ചിവിറ്റി കൂടി, പക്ഷെ അതനുസരിച്ചിട്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടിയോ എന്ന് ചോദിച്ചാൽ കൂടിയിട്ടില്ല. 80-85 വയസ്സ് 95 വയസ്സ് വരെ നമ്മൾ ജീവിച്ചിരിക്കുന്നു, പക്ഷേ പലരും 65-ാം വയസ്സിൽ മരിച്ചു, പിന്നെ കുഴിച്ചിടാത്തതുകൊണ്ട് ശ്വാസം നിൽക്കാത്തതുകൊണ്ട് കുഴിച്ച ജീവിച്ചിരിക്കുവാണ്, മരുന്നുകളും മെഡിസിനും ഇതുമെല്ലാം കൊണ്ട്. അതും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രായമായ ആൾക്കാർ പറയുന്ന കാര്യത്തിന് ആ ഗൗരവത്തോടു കൂടി മാത്രം എടുക്കാനും, എന്നാൽ വേണ്ട കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി എടുക്കാനും എവിടെയാണ് നമ്മുടെ സർക്കംസ്റ്റൻസ്.
ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം പോലെ തന്നെയാണ് നമ്മളിപ്പോ മോഡേൺ ഫാമിലീസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ചസ്. ഈ പറയുന്ന പ്രശ്നങ്ങൾക്കും ഡിവോഴ്സിലോട്ട് ലീഡ് ചെയ്യുന്നതിലും ഒക്കെ ഇതൊക്കെ ഒരു കാരണങ്ങളാവാം. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും?
ആ മോഡേൺ ഫാമിലി ഇന്നിപ്പോൾ പഴയ ഫാമിലി, നമ്മുടെ ന്യൂക്ലിയർ ഫാമിലി ആണല്ലോ മോഡേൺ ഫാമിലി എന്ന് പറയുന്നത്. രണ്ട് തലമുറയായി ന്യൂക്ലിയർ ഫാമിലി ജീവിച്ചു വരുന്നു. കൂട്ടുകുടുംബത്തിൻ്റെ ഒരു ഗുണം എല്ലാവരും ഉണ്ട്. ഒരു പ്രശ്നം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാനും ഒരു പ്രശ്നം ഉണ്ടാക്കാനും ഇവരൊക്കെ തന്നെ മതി. പക്ഷേ ഒരു ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമുണ്ടായാൽ ഇവരാരോട് പോയി പറയും, ആരോട് സംസാരിക്കാനില്ല. അത് വച്ച് വലുതാക്കി അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഫോൺ ചെയ്ത് പറഞ്ഞ് അത് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അങ്ങനെയാണിത് പോകുന്നത്. ഇനി ഏറ്റവും വലിയ ചലഞ്ച് ന്യൂക്ലിയർ ഫാമിലിയിൽ ഒരു ഫേസ് ചെയ്യുന്ന ഒന്ന് സമയമില്ലായ്മയാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് തീരെ സമയമില്ല, മറ്റേയാൾക്ക് ഒരുപാട് സമയമുണ്ട്. ഒരാൾ മാത്രം ജോലിക്ക് പോകും, മറ്റേയാൾ 24 മണിക്കൂറും ചുമ്മാ വീട്ടിലിരിക്കുന്നു. ചുമ്മാ വീട്ടിരിക്കുന്ന പറഞ്ഞാൽ വീട്ടുപണി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ന്യൂക്ലിയർ ഫാമിലി ആകുമ്പം ഒരാൾക്ക് രണ്ട് കൂട്ടർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ മാക്സിമം പോയാൽ 1 മണിക്കൂർ, തൂത്തു വാരി തുടങ്ങൽ എല്ലാം കൂടെ ചേർത്തതിൽ 1 മണിക്കൂർ, തുണി നനയ്ക്കൽ, എല്ലാം വാഷിംഗ് മെഷീനും മിക്സിയും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അത് കഴിഞ്ഞുള്ള സമയം ഇവരെന്താ ചെയ്യണേ? ഇവർ ഈ ആൾ പുറത്തു പോയ ആൾ തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. ആണായാലും പെണ്ണായാലും എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഈ പുറത്തു പോയ ആൾ വരുന്നതോ അയാളുടെ വെളിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് ഇനി ആരോടും മിണ്ടണ്ട എന്നും പറഞ്ഞായിരിക്കും ഇയാൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. ഒരു ക്ലാഷിന് പിന്നെ അതിൽ കൂടുതൽ എന്തെങ്കിലും ഒരു കാര്യം വേണം. ഇനി ഇതിൻ്റെ കൂടെ ഒരു കൊച്ചു കുഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ, വീട്ടിൽ വൈഫാണ് വീട്ടിലിരിക്കുന്നതെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ ആ കുഞ്ഞിനെ ഒന്ന് ഏൽപ്പിക്കാം, എന്നിട്ടൊന്ന് നടുവ് നീർക്കാമെന്ന് വിചാരിച്ചായിരിക്കും അവരിരിക്കുന്നത്. പക്ഷെ വരുന്ന ഹസ്ബൻഡ് നേരെ കയറി കുളിയും കഴിഞ്ഞ് എന്നാൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് ചോദിച്ച് ആ ചമ്മന്തിക്ക് ഉപ്പ് പോരാന്നൊരു കുറ്റവും കൂടെ പണ്ട് പോയി കിടന്ന് ഉറങ്ങിയാ
ബുദ്ധിമുട്ടാവും,
തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാവും. അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മനസ്സിലാക്കലുകളാണ്. നിനക്കെന്താ പണി, നീ ഇവിടെ ഫുൾ ടൈം വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ? വീട്ടിൽ ഇപ്പം ഇപ്പോൾ പണിയുണ്ട്, പിള്ളേർ സ്കൂളിൽ പോകുന്ന അമ്മമാർക്ക് നല്ല പണിയുണ്ട്, 5 പൈസ ശമ്പളവും ഇല്ല, ചിത്തവിളിയും ഇതും ബാക്കി മാത്രം. 24 മണിക്കൂറും തീർത്താ തീരാത്ത പണി ചിലപ്പോൾ അവർക്കുണ്ടാവും. ഹസ്ബൻഡും വൈഫും മാത്രം താമസിക്കുന്നിടത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ 1 മണിക്കൂർ കൊണ്ട് പണി തീരുന്ന കാര്യം വരുന്നത്. കുട്ടികളുണ്ടെങ്കിൽ പിക്ചർ മാറി, അവരെ സ്കൂളിൽ വിടണം, തിരിച്ച് വിളിച്ച് തിരിച്ചൊരു വൈകുന്നേരം വരുമ്പോഴത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കി വയ്ക്കണം, അത് കഴിഞ്ഞ് അവരെ ട്യൂഷന് വിടണമെങ്കിൽ വിടണം, വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കണം, ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ഇടയ്ക്കുള്ള ഒരു ബഹളവും ടെൻഷനും ഇത് കോപ്പി. അവർക്കെന്ന് പറഞ്ഞൊരു മീ സ്പേസ് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ആ മീ സ്പേസ് കിട്ടാതെ വരുമ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇത് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനായിട്ട് ഇത് പൊട്ടിത്തെറിക്കുവാണ് സാധാരണഗതി ചെയ്യുന്നത്. ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ എന്നാൽ ഇന്ന കാരണം കൊണ്ടാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത് എന്നുള്ളത് അപ്പുറത്തെ ആൾക്ക് മനസ്സിലാവില്ല. അയാൾക്ക് ഇത് എങ്ങനെയെങ്കിലും എന്നാൽ പിന്നെ ഈ കുരിശ് വേണ്ട എന്നായിരിക്കും അയാൾ ഇതിനെ പരിഹരിക്കാൻ ശ്രമിക്കാതെ പോവുകയാണ് പതിവായിട്ട് ചെയ്യുന്നത്.
പരിഹരിക്കുവാണെങ്കിൽ
ഈ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് കൂട്ടരും ഒന്ന് സമാധാനമായിട്ട് ഒന്നിച്ചിരുന്ന് ഒന്ന് സംസാരിച്ചാൽ തന്നെ പല പ്രശ്നങ്ങളും തരും. എന്താ നിൻ്റെ പ്രശ്നം? അപ്പോൾ അവൾ ചിലപ്പോൾ ആദ്യം കുറച്ച് ചൂടായിരിക്കും, നിങ്ങൾ ഇതല്ലേ ചെയ്തത്, നിങ്ങൾ അതല്ലേ ചെയ്തത്, മറ്റേതല്ലേ മറിച്ചത്, ഐ എം സോറി, എനിക്കത് മനസ്സിലായില്ലായിരുന്നു, ഞാൻ ഇനി മുതൽ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് വാക്ക് പറയുകയും അത് അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്ത പ്രശ്നം തീർന്നില്ലേ? തിരിച്ച് ഭാര്യയും, ഓ നിങ്ങൾ ഇതൊക്കെ കൂടെ ഈ പ്രശ്നത്തിൽ കൂടെയൊക്കെയാണോ ഒപ്പിക്കൊണ്ടിരുന്നത്, ഞാനത് അറിഞ്ഞില്ല, നമുക്കത് ഇനിയെ മേക്ക് എ പ്ലാൻ. നിങ്ങളുടെ ജീവിതത്തിന് രണ്ട് പേരെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു പ്ലാൻ ഉണ്ടാക്ക്. ഈ ജോലി ആണെങ്കിലും എന്തായാലും ഡിവൈഡ് ചെയ്യുന്നത് പോലെ ഒരു പ്ലാൻ ഉണ്ടാക്ക്. പരസ്പരം എന്ത് വന്നാലും ഇത് നമ്മുടെ കുടുംബമാണ്, ഇത് നമ്മളാണ് ഒന്നിച്ച് കൊണ്ടുപോകേണ്ടത്, വേറൊരാൾക്ക് ഇതിനകത്ത് റോളില്ല, അപ്പം നമ്മൾ തന്നെ ഇതെല്ലാം ചെയ്യണം എന്നൊരു തീരുമാനം എടുത്ത് ഒന്നിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നമ്മളിവിടെ നിന്ന് ചർച്ചയും ചെയ്യണ്ട.
വേറൊരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കുഞ്ഞുങ്ങൾ, അപ്പം പാരന്റ്സ് ചൈൽഡ് റിലേഷൻ, അത് ഇതിനകത്ത് വരുന്ന വേറൊരു പ്രശ്നം.
സമയമില്ലായ്മ അവിടെ ഒരു വലിയ പ്രശ്നമാണ്. കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, കുട്ടികൾ അച്ഛനും അമ്മയായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സമയം ഇന്നിപ്പോൾ ഇല്ല. എങ്ങനെയാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണത്?
ഫോൺ കാണിച്ചാണ്
ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ എന്താണ്, സ്വാഭാവികമായിട്ടും ഫോണിലേക്ക് അഡിക്റ്റഡാണ്, കരയാതിരിക്കാൻ വേണ്ടി ഫോണെടുത്ത് നമ്മൾ കൈ കൊടുക്കുന്നു. എന്നാൽ അതിൻ്റെ കൂടെ ഇരുന്ന് കളിക്കുക എന്നുള്ള, ട്രെയിനിൽ നോക്കിയാൽ അറിയാം അച്ഛനും അമ്മയും മൊബൈലിൽ തൊണ്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും, കൊച്ചിൻ്റെ കയ്യിൽ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ട്രെയിനിൽ മുഴുവൻ സമയം ആ കൊച്ച് അതാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അച്ഛനും അമ്മയും കുഞ്ഞിനോട് സംസാരിക്കുന്ന പോലുമില്ല. ആ കൊച്ച് വളർന്ന് വലുതാകുമ്പോൾ അവൻ വേറെ ആരോടെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റണേ? അതെങ്ങനെയാണ് അത് പറ്റണേ? എന്നാൽ ട്രെയിനിൽ ഒന്നിച്ച് പോവുകയാണ്, ഞാൻ വീട്ടിലെ കാര്യം പറയുന്നില്ല, ട്രെയിനിൽ അച്ഛനും അമ്മയും കൊച്ചും കൊണ്ട് ഒന്നിച്ച് പോകുമ്പോഴത്തെ കാര്യമാണ്, നമ്മൾ സ്ഥിരം കാണുന്നൊരു കാര്യം. ആ സമയത്ത് ഇവർക്ക് 3 പേർക്കും കൊണ്ട് എന്തെല്ലാം കളികൾ കളിക്കാം, കൊച്ചിനെ ഒന്ന് എൻഗേജ്ഡ് ആക്കി വയ്ക്കാം. വീട്ടിലും അതെ, പകലും മുഴുവൻ ജോലി ചെയ്തിട്ടായിരിക്കും ഹസ്ബൻഡും വൈഫും വീട്ടിലോട്ട് വരുന്നത്. കൊച്ചിനെ ഏതെങ്കിലും ഡേ കെയറിലായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിലായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലൊരായായിരിക്കും നോക്കുന്നത്. കൊച്ച് വെയിറ്റ് ചെയ്യായിരിക്കും അച്ഛനും അമ്മയും വരാൻ വേണ്ടിയിട്ട്. കൊച്ചെന്തൊക്കെ തരം സ്ട്രെസ്സിൽ കൂടിയായിരിക്കും ആ ദിവസം കടന്നു പോയിട്ടുണ്ടാവുക എന്ന് നമുക്കറിയില്ല. അതെല്ലാം ഒന്ന് പറയാനായിട്ട് കൊച്ച് വെയിറ്റ് ചെയ്യായിരിക്കും. അപ്പം അച്ഛനും അമ്മയും വരുന്നു, അവരുടേതായ തിരക്കിലേക്ക് വരുന്നു, എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊച്ചിൻ്റെ വായിൽ തള്ളി കയറ്റി കൊടുക്കുന്നു. കൊച്ചത് കഴിച്ച് കഴിച്ചില്ല എന്നിരിക്കുന്നു. എന്താ പഠിക്കാത്തതെന്ന്, മാർക്ക് കുറയാഞ്ഞ എന്താന്ന് ചോദിച്ച് നാല് വഴക്ക് പറയുന്ന തീർന്നു. പോയി കിടന്നിറങ്ങണം, നാളെ രാവിലെ നേരത്തെ എണീക്കണ്ടേ. നാളെ അവനാണ് അടുത്ത ഭർത്താവ്. ഇനി എന്തുകൊണ്ട് ഇത്? ഈ അച്ഛനെയും അമ്മയും വളർത്തിയത് അവരുടെ പേരൻസ് ആയ ഒരു ന്യൂക്ലിയർ ഫാമിലിയിലാണ്. ഇവർ ഈ വഴിക്കാണ് വന്നിരിക്കുന്നത്. അവർക്കതേ അറിയാവുള്ളൂ, അവരതാ കണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അതിൽ രണ്ടിലാരുടെയെങ്കിലും ഒരാളുടെ അച്ഛനും അമ്മയും പിരിഞ്ഞു പോയിട്ടുള്ളവരായിരിക്കാം, നേരത്തെ മരിച്ചു പോയവരായിരിക്കാം. ആ ഒരു പേരൻറ്റിങ്ങിൻ്റെ സുഖവും അതിൻ്റെ ഒരു എഴയടുപ്പവും അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരെങ്ങനെ താഴോട്ട് കൊടുക്കുന്നത്?
ഇപ്പോൾ ഇതിന് വേറെ സൈഡോട് ചോദിച്ചോട്ടെ, പുതിയ ജനറേഷനിലെ അച്ഛനമ്മേ, ആ പേരൻസ് തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ട് വളർന്നൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ഹസ്ബൻഡ് മീൻസ് അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക്, അടി, അക്രമം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളെല്ലാം കണ്ട് വളർന്നിട്ടുണ്ട്. ഈ കുഞ്ഞ് വളർന്ന് വലുതായ ഒരു അച്ഛനാകുന്ന സമയത്ത് വിചാരിക്കുകയാണ്, ഓക്കെ, ഞാൻ കുഞ്ഞിലെ അനുഭവിച്ച പ്രശ്നങ്ങളും ട്രോമയും അത് എൻ്റെ കുഞ്ഞോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കോ ആ ഒരു രീതിയിലോട്ട് വരാൻ താല്പര്യപ്പെടുന്നില്ല എന്നും, അതുകൊണ്ട് തന്നെ അതിനെ കവർ ചെയ്തുകൊണ്ട് നല്ലൊരു ഭർത്താവായിട്ടും നല്ലൊരു അച്ഛനായിട്ടും ജീവിക്കുന്ന, അല്ലെങ്കിൽ നല്ലൊരു അമ്മയായിട്ടും നല്ലൊരു ഭാര്യയായിട്ടും ജീവിക്കുന്ന ആൾക്കാരും ഇല്ലേ?
ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇതൊക്കെ നല്ല മെൻ്റൽ ഹെൽത്തുള്ള ഒരു വ്യക്തി ചിന്തിക്കുന്നതാണ്. എൻ്റെ എനിക്കുണ്ടായത് എൻ്റെ കുഞ്ഞിനോ ഭാര്യയ്ക്കോ ഉണ്ടാവരുത്, എൻ്റെ ജീവിതം അങ്ങനെ ആവരുത് എന്ന് വിചാരിക്കുന്നത് വളരെ നല്ലൊരു മെൻ്റൽ ഹെൽത്തുള്ളൊരു വ്യക്തി തീരുമാനിക്കുന്നതാണ്. പക്ഷേ ഈ കുഞ്ഞിന് അല്ലെങ്കിൽ ആ പിതാവ് കുഞ്ഞായിരുന്ന സമയത്ത് അയാൾക്ക് കിട്ടിയിട്ടുള്ള ട്രോമയുടെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് അറിയത്തില്ല. അപ്പം അത് അയാളുടെ ക്യാരക്ടർ ഫോർമേഷനിൽ എന്താണ് വ്യത്യാസം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പം അത് പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണെന്നും നമുക്കറിയത്തില്ല. അയാളുടെ ബോധപൂർവമായ ഇൻറ്റൻഷൻ എന്ത് തന്നെയായാലും പുറത്തേക്ക് വരുന്നത് മറ്റു കാര്യങ്ങളാണെങ്കിൽ ഇതെല്ലാം വളയില്ലേ?
കുടുംബങ്ങൾ ലൈക്ക് ഈ മാരിഡ് ഡിവോഴ്സസിലൊക്കെ എത്താനുള്ള വേറൊരു മെയിൻ കാര്യമാണ് സെക്ഷൽ ഫ്രസ്ട്രേഷൻസ്. ഭാര്യയ്ക്ക് സാറ്റിസ്ഫൈ ആവുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവിന് സാറ്റിസ്ഫൈ ആവുന്നില്ല. അതുപോലെ തന്നെ വേറെ റീസൺ ആവാം വികലമായ സെക്ഷൽ ഫാന്റസീസ് ഉള്ള ഭാര്യ ഭർത്താക്കന്മാർ.
ഞാൻ അതാണ് നേരത്തെ പറഞ്ഞ ആ സ്റ്റോറി, വീട്ടിൽ നിന്ന് ഇപ്പം വെളിയിൽ വിടില്ല എന്ന് പറഞ്ഞ ആ കഥ അത് തന്നെയാണ്. സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തി സ്പൗസിനെ നിർബന്ധമായിട്ട് അയാളുടെ സോ കോൾഡ് ഫാന്റസീസിലേക്ക് വിളിക്കുന്നു. ഭാര്യയ്ക്ക് അതിനകത്ത് താല്പര്യമില്ല. അപ്പം സംശയമായി, നീ എനിക്കിത് സാധിച്ചു തരാത്തത് നിനക്ക് വേറെ ആൾക്കാരുമായിട്ട് അഫെയർ ഉള്ളത് കൊണ്ടാണോ? ശരിക്കും പറഞ്ഞാൽ അവരൊരു നല്ല സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, പക്ഷേ അയാൾ ഒരു കാരണവശാലും വരാൻ തയ്യാറല്ല. നീ എൻ്റെ ഈ പ്രശ്നം പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ജോലി. അത് നമ്മൾ പൊളിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യം വന്നു. അപ്പം എങ്കൊച്ചെൻ്റെ തലയടിച്ച് പൊട്ടിച്ച് കളഞ്ഞു. അപ്പം പോലീസിൽ പോയി ഇത് സംസാരിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായി. എന്തുകൊണ്ട് എന്നുള്ളത് പറയേണ്ട സാഹചര്യം വന്നു. അപ്പം ഇതെല്ലാമാണ് ഫേസ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ ട്രാജഡി എന്താ? ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഇതൊക്കെ പറഞ്ഞാലും ഭാര്യയും ഭർത്താവും അല്ലേ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യാനാ? പെണ്ണുങ്ങൾ ചാകുന്ന വരെ ഇത് കണ്ടിന്യൂ ചെയ്യും. അപ്പം എന്താ, ഈ ഉപദ്രവിക്കുന്ന ആളെ സംബന്ധിച്ച് എന്ത് വന്നാലും ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളൊരു സാധനമായി. അപ്പം എന്തും ചെയ്യാം? ശരി, എനിക്കുള്ളതൊരു ഒരു പ്രശ്നമാണെന്ന് ഞാൻ റിയലൈസ് ചെയ്തല്ലേ ഞാനൊരു ട്രീറ്റ്മെൻറ്റിന് പോവുള്ളൂ. എന്താ കുഴപ്പം? ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതല്ലേ, ഇത് ഇവൾക്ക് സഹിച്ചാലെന്താ, അതിനല്ലേ ഇവിടെ എൻ്റെ ഭാര്യയായിട്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുന്ന ഒരാളെ എന്ത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും?
ഈ പ്രശ്നങ്ങൾ നമ്മളിപ്പം ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു പ്രശ്നം, ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പൊട്ടിത്തെറികൾ കഴിഞ്ഞിട്ടാണ് ഇത് പുറത്തോട്ട് വരിക. ഒരു ഭർത്താവിന് അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം പുറത്തോട്ട് കൊണ്ടുവരുന്ന
അവരോട് തീരുമാനിച്ച ഒരു പ്രശ്നം കണ്ടുപിടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു പോകാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇതൊരു വയലൻസിലേക്ക് പോകുന്നു, അടിപിടിയാകുന്നു, ബഹളമാകുന്നു, ഇറങ്ങിപ്പോക്കുന്നു, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നു. അല്ലെങ്കിൽ കാരണം ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിലേക്ക് പലപ്പോഴും ഫാമിലി ബന്ധങ്ങൾ പോകുന്നുണ്ട്. ആ സമയത്ത് ഇവരാദ്യം ചെന്ന് കയറുന്ന സ്ഥലം പോലീസ് സ്റ്റേഷനാണ്. ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന പ്രതികരണം എന്താണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ അവരുടെ അങ്ങോട്ടുള്ള കുടുംബജീവിതം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പോലീസ് ഇസ് നോട്ട് അറ്റ് ഓൾ ട്രെയിൻഡ് ടു ഹാൻഡിൽ സച്ച് സിറ്റുവേഷൻസ്. പറയാതിരിക്കാൻ വയ്യ. അവരാരുടെയെങ്കിലും അഭിപ്രായത്തിൽ അവരുടെ സബ് കോൺഷ്യസ് എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണോ, അവരുടെ കളക്റ്റീവ് കമ്മ്യൂണിറ്റി എന്താണോ, അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണോ, ഓരോ പോലീസുകാരൻ്റെയും അല്ലെങ്കിൽ പോലീസുകാരിയുടെയും ഇവർ ചെന്ന് എത്തുന്ന ആരാണോ അവരുടെ മനോനില അനുസരിച്ചിട്ടായിരിക്കും പ്രതികരിക്കും. എൻ്റെ ഒരു കേസിലെ ഒരു ക്ലയൻറ്റ് ഇതുപോലെ സഹിക്കാൻ പറ്റാതെയാണ് വേറെ നിവർത്തിയില്ലാതെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ കൊടുത്തത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരി വളരെ വിശദമായിട്ട് ഇവരെ ഉപദേശിച്ചത് സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷന് കീഴടങ്ങി ജീവിക്കേണ്ട ഒരാളാണ്, കുടുംബം മുമ്പോട്ട് പോകണമെങ്കിൽ സ്ത്രീ ഇതെല്ലാം സഹിച്ചേ മതിയാകൂ, അതുകൊണ്ട് മോള് സമാധാനമായിട്ട് വീട്ടിൽ പോയി ഭർത്താവ് എന്താണോ പറയുന്നത് അതനുസരിച്ച് ജീവിക്കും. ഉജ്ജ്വലം വളരെ സ്നേഹമായിട്ട്, അവർ ഒരു മോശമായിട്ടല്ല പറഞ്ഞ, വളരെ സ്നേഹമായിട്ടാണ് ആ പെൺകുട്ടിയെ ഉപദേശിച്ചത്. പക്ഷേ നിക്കക്കള്ളി ഇല്ലാഞ്ഞിട്ടല്ലേ അവൾ ആ കുടുംബത്തിൽ നിറങ്ങി പോലീസ് സ്റ്റേഷനിൽ വന്നത്, അതവർ മറന്നുപോയി. ഇനി ടൈംലി ഇൻ്റർവെൻഷൻ, ഒരു പ്രശ്നമുണ്ടായി കൃത്യം ആ സമയത്തൊന്ന് ഇൻ്റർഫിയർ ചെയ്ത് ഇതിനകത്ത് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇവരൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ, ആരാണോ കുറ്റക്കാർ അവരെ ഒന്ന് താക്കീത് ചെയ്ത് വിടാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ തീരും. ഇത് അതിന് പകരം അതിനെ ഒന്ന് കത്തിച്ചാണ് പലപ്പോഴും വിടുന്നത്. ഇപ്പം പോലീസ് സ്റ്റേഷനിൽ കൗൺസിലിംഗ് സെൻറ്റേഴ്സൊക്കെ ഉണ്ട്, ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, സൈക്കാട്രിസ്റ്റ് ഉണ്ട്, ഇവർ സംസാരിക്കും, കൗൺസിലിംഗും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊരു ആ അന്തരീക്ഷം ശരിയല്ല. ചുറ്റും നിൽക്കുന്ന പോലീസുകാരാണ് അവരുടെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ കാണും. ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷനായിക്കോട്ടെ, അവർക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ കാണും. ഇത് ഈ ഒരു ഒരു ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് ഒരു മേശയും കസേരയും ഇട്ടാണ് പല സ്ഥല പരിമിതി ഉണ്ട്. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. ഇത് ഇവർക്കൊരു സ്വകാര്യത കൊടുക്കുന്ന, അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് തോന്നുന്ന ഒരു തരത്തിലുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം അവിടെ കൊടുക്കുന്നത്. കൗൺസിലിങ്ങിന് വരില്ല എന്നുള്ള ഒരാളെ നിർബന്ധിച്ച് ആ കൗൺസിലിങ്ങിൻ്റെ ടേബിളിൽ ഇരുത്താനുള്ളൊരു പവറും പോലീസിനുണ്ടാവണം. ഇപ്പോൾ പലപ്പോഴും ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മളൊരു പ്രൈവറ്റ് കൗൺസിലറൊക്കെ കാണാൻ പോയാൽ നേരിടുന്ന ഒരു പ്രശ്നം എന്താ, മറ്റേ ഭാഗം വരുന്നില്ല എന്നുള്ളതാണ്. മറ്റേ ഭാഗം വരുന്നില്ല, പക്ഷെ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാകുമ്പം വന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു നിർബന്ധം അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു സാധനം, അത് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വിളിച്ചിരുത്ത് കഥ പറഞ്ഞ് വിടുന്നതല്ലല്ലോ കൗൺസിലിംഗ്.
ഒരു ഒരു ഏരിയയെ സംബന്ധിച്ചിടത്തോളം ആ ഏരിയക്ക് ഒരു പോലീസ് സ്റ്റേഷൻ, അതാണല്ലോ ഒരു കണക്ക്. ആയിരക്കണക്കിന് ഫാമിലീസ് ആ ഒരു ഏരിയയിൽ ഉണ്ടാവും. അപ്പോൾ ആ ഏരിയയിൽ ഫാമിലീസിനകത്ത് ഇഷ്യൂസ് ഉള്ള ഒരുപാട് ഫാമിലികൾ അതിനകത്ത്, ഈ ആയിരത്തിൽ ചിലപ്പം 500 പ്രശ്നം ഉണ്ടാവുന്നതായിരിക്കും. അപ്പം ഒരു പോലീസ് സ്റ്റേഷനകത്ത് ഒരു കൗൺസിലർ എന്ന് പറയുന്നത്, അതും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ, എത്രത്തോളം ഈ പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൗൺസിലർ വെച്ചത് കൊണ്ട് ഇത് അത്ര എഫക്റ്റീവായിട്ടൊരു ഫാമിലിയിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കാര്യമാണോ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കൊണ്ടുപോകുന്നത്?
നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു ചിന്ത എന്താ, കുടുംബമാകുമ്പോൾ തട്ടിമുട്ടിയിരിക്കും, ഇതാണ് നമ്മുടെ ചിന്താഗതി. അപ്പോൾ ഇതങ്ങനെ പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണെന്നുള്ളത് പോലും ആരും ഇന്നും റിയലൈസ് ചെയ്തിട്ടില്ല. ഇതിനൊരു പുറത്തുനിന്ന് ഒരു ഹെൽപ്പ് കൊടുക്കണമെന്നോ ഇത് പരിഹരിക്കണമെന്നോ ഒന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനമില്ല. പിന്നെ ഇങ്ങനെ ഒരു സംവിധാനം തന്നെ ഇപ്പോഴാണ് ഉണ്ടായത്, ഈ പോലീസ് സ്റ്റേഷനിൽ കൗൺസിലിംഗ് കൊടുക്കുന്നു എന്നുള്ളൊരു സംവിധാനം. അതും എല്ലാ പോലീസ് സ്റ്റേഷൻസിലും ഇല്ല, മെയിൻ സ്റ്റേഷൻസിലും മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ നമ്പർ ഓഫ് ആൾക്കാർ കൂടണം, സ്പെഷ്യൽ ട്രെയിനിങ്സ് കൊടുക്കണം, ഇതെല്ലാം വന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരമുണ്ട്. ഇതൊക്കെ എത്ര പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് അറിയാം.
ഇവിടെ കേരളത്തിൽ 35 ഫാമിലി കോർട്ട് ഉണ്ടായിട്ടും അതിൽ 100,000 ഉപരി കേസുകൾ ഇപ്പോഴും പെൻഡിംഗ് ആണ്.
ഉറപ്പായിട്ടും
ഈ പറയുന്ന 35 ഫാമിലി കോർട്ട് കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തതല്ല ഈ 100,000 കേസ് എന്ന് പറയുന്നത്. അതൊക്കെ ഈ പറയുന്ന പോലെ, ഈ നേരത്തെ മാം പറഞ്ഞ പോലെ, ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷൻ ആയിരിക്കും ഒരു കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നം പെട്ടെന്ന്
കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അവിടെ വെച്ച് ഇത് പരിഹരിക്കുകയാണെങ്കിൽ 100,000 കേസുകൾ നമുക്ക് എത്രയോ കുറയ്ക്കാൻ പറ്റും.
ഇതിൽ പലതും നിസ്സാരമായ കാര്യങ്ങൾ,
ഒരു ബോധപൂർവമായ ബുദ്ധിപൂർവമായ ഒരു ഇന്റർവെൻഷൻ കൊണ്ട് ആർക്കായാലും തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളായിരിക്കും ഒരുപാടെണ്ണമുള്ളത്. കുറേ എണ്ണം ഈ പറഞ്ഞല്ലോ, ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത ആൾക്കാരെ സുഖമായിട്ട് ഒന്നിച്ച് പോവാം, പിരിഞ്ഞ 1-2 ഒക്കെ ജീവിച്ച് കഴിയുമ്പം തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരാൻ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ നടത്തിയ കേസല്ല, ഒരു ക്ലയൻറ്റിന് എൻ്റെ അടുത്ത് വന്ന പുള്ളി എന്നോട് പറഞ്ഞത് കുറേ പ്രശ്നങ്ങൾ കൊണ്ടാണ് പിരിഞ്ഞത്. ഓക്കെ, പിരിഞ്ഞു 1 കൊണ്ട് കഴിഞ്ഞപ്പം അവരെ വീട്ടുകാർ വൈഫിനെ വേറെ കല്യാണം കഴിപ്പിച്ച് വിടുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത്, ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആ കുടുംബബന്ധം നന്നായിട്ട് പോയേനെ, എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ വീഴ്ചകൾ വന്നതാണ് പ്രശ്നമായത്. പക്ഷേ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, അവർ വേറെ കല്യാണം കഴിച്ച് പോവുകയും ചെയ്തു. ആ ഒരു റിയലൈസേഷൻ അവരിൽ ഉണ്ടാക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുപാട് ബന്ധങ്ങൾ നല്ല രീതിക്ക് പോകും. ഇത് ജീവിതങ്ങളല്ലേന്നേ. ഫാമിലി കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാള്, എത്ര കൊല്ലം, മിനിമം പോയ ഒരു 4-5 കൊല്ലം എങ്ങനെ പോയാലും പോകും. 5 വർഷം ഒരു മനുഷ്യൻ്റെ ജീവിതം പോവുമല്ലേ. പിന്നെ ഒരു കൊച്ചിൻ്റെ ഒരു ഗാർഡിയൻ വാർഡും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അതിനകത്തിട്ട് കളിക്കുന്ന കളികൾ ഒരു നിവൃത്തിയില്ലാത്ത കളികളാണ്. അതുവരെ ഇല്ലാത്ത കൊച്ചിനോടുള്ള സ്നേഹം ഈ പറഞ്ഞ പോലെയാണ്. അതുവരെ അമ്മ നോക്കിക്കോളും, അമ്മയുടെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് നടതള്ളിയ പോലെ കളഞ്ഞ ആൾക്ക് പിന്നെ അന്ന് മുതൽ കൊച്ചിനോട്
ഭയങ്കര
വാശി. എന്ന് വെച്ചാൽ ഈ കൊച്ചിനെ ഒരു ടൂളായിട്ട് ഉപയോഗിച്ച് അമ്മയുടെ ജീവിതം നശിപ്പിക്കുക, അല്ലെങ്കിൽ അച്ഛൻ്റെ ജീവിതം നശിപ്പിക്കുക. കൊച്ചുങ്ങളോട് ആത്മാർത്ഥതയുള്ള പേരൻസ് ഒരിക്കലും ഈ കുട്ടികളെ വച്ച് കളിക്കാൻ നിൽക്കില്ല. ഒരു ഒരു പർട്ടിക്കുലർ കേസിൽ ഹസ്ബൻഡിന് ഒരു സീരിയസ് രോഗം ഉണ്ടായിരുന്നു. അപ്പം ഈ വൈഫാണ് ഫുള്ള് ട്രീറ്റ് ചെയ്തത്, ഹോസ്പിറ്റലിൽ നിന്നത്, ഇതെല്ലാം കഴിഞ്ഞ് അന്നേരം കൈക്കുഞ്ഞായിരുന്നു. ആ കൈക്കുഞ്ഞിനെയും കൂടെ വച്ചിട്ടാണ് അവർ ഇതെല്ലാം സപ്പോർട്ട് ചെയ്തത്. ഈ ഹസ്ബൻഡ് ഒരുവിധം അസുഖം മാറി ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പം മുതൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഹസ്ബൻഡും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ നേരത്തെ മരിച്ചു പോയതാണ്. അപ്പോൾ ഈ പെൺകൊച്ചൊരു ഭാഗ്യമില്ലാത്ത കൊച്ചാണ്, അതുകൊണ്ടാണ് അതിൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചു പോയത്. ഇപ്പോൾ ഇവള് കാരണമാണ് ഈ അതിന് ഈ അസുഖം വന്നത്. ഈ കൊച്ചുണ്ടായതും സമയം ശരിയല്ല, അതും പ്രശ്നമാണ്. ഇത് സഹിക്കാൻ വയ്യാതെ ഒരു പ്രാവശ്യം ഇതുപോലെ ഭയങ്കരമായിട്ട് പറഞ്ഞ് സഹിക്കാൻ വയ്യാതെ ഈ പെൺകുട്ടി ആ കുട്ടിയുടെ അങ്കിളിനെയും അമ്മയും വിളിച്ച് ആ കുട്ടി അതിൻ്റെ വീട്ടിലേക്ക് പോയി. ഇനി ഇനി വയ്യ എന്ന് പറഞ്ഞാണ് അത് ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ കൊച്ചിനെ വേണ്ട, ഒന്നും വേണ്ട. അത് കഴിഞ്ഞ് ഈ പെൺകുട്ടി ആഞ്ഞിരുന്നൊരു വാശിക്ക് പഠിച്ച് PSC എഴുതി അതിനൊരു ജോലി കിട്ടി. ആ ജോലി കിട്ടിയപ്പം മുതൽ, ഇയാളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, ജോലി കിട്ടിയപ്പം മുതൽ പിന്നെ അങ്ങോട്ട് കൊച്ചിനോടുള്ള സ്നേഹം കരകവിഞ്ഞൊഴുകുകയാണ്. ഇവള് വന്നാൽ കൂടെ താമസിക്കാം, ഒരു കുഴപ്പവും, എല്ലാം നന്നായിട്ട് പോകും, വേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം, ഒരു പ്രശ്നവും, കൊച്ചിനെ വേണം, ഗാർഡിയൻ വാർഡൊക്കെ ഫയൽ ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് നാടകത്തോട് നാടകമാണ്. ഈ കൊച്ചു കുഞ്ഞാണ്, 2.5 വയസ്സും കണ്ടേ ഉള്ളൂ അതിന്. അതിനെ കോടതി കാണിക്കാൻ പറഞ്ഞ ദിവസം കൊച്ചിനെ തട്ടിയെടുക്കുന്ന പോലെ വലിച്ചു പറിച്ചെടുത്തുകൊണ്ട് കോടതിയിൽ നിന്ന് വെളിയിലോട്ട് ഓടി. കൊച്ചു പേടിച്ച് കരഞ്ഞ്, ഇപ്പോഴും അതെ, ആ കൊച്ചിന് അയാളെ കാണുമ്പോൾ ആ ട്രോമയാണ്. ആ കോടതിയിൽ കൊണ്ടുവരാൻ പറയുന്ന ദിവസം അയാളെ കാണുമ്പം പോലെ ആ കൊച്ചു ഭയങ്കര കരച്ചിലാണ്. കഴിഞ്ഞ ദിവസം കോടതിയും അത് നേരിട്ട് കണ്ടു, ഇയാളെ കാണുമ്പോൾ ആ കൊച്ചു കരയുവാണ്. അതുകൊണ്ട് കോടതി അന്നത്തെ ദിവസം കൊടുത്തില്ല. പക്ഷെ കോടതികൾക്ക് ഈ ആ ഒരു സമയത്ത് കാണുന്നത് മാത്രമേ ഉള്ളൂ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ പരിപാടികളാണ്, കൊച്ചിനത് പോകാൻ ഇഷ്ടമല്ല എന്ന് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ എന്ത് വേണം, കൊച്ചിൻ്റെ കൂടെ ഇത്തിരി നേരം ഇരുന്നു കളിപ്പിച്ചു, അതിനെ ഒന്ന് അവനവനിലേക്ക് വരുന്ന രീതിയിലാക്കിയിട്ട് കൊണ്ടുപോകും. ഇത് അതിന് പകരം പിടിച്ചു വലിച്ചുകൊണ്ട് പോവുക, ഉപദ്രവിക്കുക, വാശി തീർക്കുക, ജസ്റ്റ് വാശി തീർക്കാൻ മാത്രം കൊച്ചുങ്ങളെ ആയുധമാക്കുന്ന കേസുകളുണ്ട്. ജനുവിനായിട്ട് കൊച്ചുങ്ങളെ വിട്ടുകൊടുക്കാതെ അച്ഛന്മാരെ പീഡിപ്പിക്കുന്ന, അല്ലെങ്കിൽ അമ്മമാരെ പീഡിപ്പിക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ട്. ഒരു പൈസ പോലും ചിലവിന് കൊടുക്കാതെ അമ്മയും കുഞ്ഞും കഷ്ടപ്പെടുമ്പം കുഞ്ഞിനെ കണ്ടേ പറ്റുള്ളൂ എന്ന് മാത്രം പറഞ്ഞ് കേസ് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇതെങ്ങനത്തെ പല ജാതി ആൾക്കാർ ആ ഫാമിലി കോടതിയിലോട്ട് വരണം ഈ വക നാടകങ്ങളെല്ലാം കാണാൻ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അപ്പം എന്താ പറ്റുന്നത് വെച്ചാൽ, ഈ ഒരുപാട് നാടകങ്ങൾ കാണുമ്പം കോടതികൾക്കും ജെനുവിനായിട്ടുള്ള കാര്യങ്ങളും കൂടെ ചിലപ്പോൾ നാടകമായിട്ട് തോന്നും. അപ്പോൾ ശരിക്കും സഫർ ചെയ്യുന്ന ആൾക്കാരും സഫർ ചെയ്യേണ്ടി വരും. ഫാമിലി കോടതി ഒരു പ്രത്യേക ലോകമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല ശരിക്കുള്ള എന്താണ് സംഭവിക്കുന്നത്. കാരണം ഇതൊക്കെ ഇവരുടെ വീടുകളിൽ മാത്രം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ. എങ്ങനെയാണ് നമ്മളൊരു കോടതിയിൽ കൊണ്ടുവന്ന് ഇതെല്ലാ കാര്യങ്ങളും തെളിയിക്കാൻ പോകുന്നത്?
മാമിന് ഇപ്പൊ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ഫീൽഡില്?
26 വർഷമായി ഞാൻ പ്രാക്ടീസ് തുടങ്ങിയിട്ട്.
26 വർഷത്തിൽ ഏറ്റവും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്റ്റോറി പറയുവാണെങ്കിൽ എന്തായിരിക്കും?
അങ്ങനെ ചോദിച്ചാൽ ഫാമിലി മാറ്റർ അല്ലേ, എല്ലാത്തിനും അതിൻ്റെതായ ട്രോമയും എല്ലാ കാര്യങ്ങളും. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മാറ്റർ, അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു പയ്യൻ, ആ പയ്യനോട് പറയുന്നു വേറൊരു സ്ഥലത്തൊരു പെൺകുട്ടിയുണ്ട്, പാവപ്പെട്ട, ഈ പയ്യൻ ഗൾഫിലാണ്, പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടിയാണെന്ന് പറയുന്നു. അയാളെ അവരെ കല്യാണം കഴിക്കുന്നു. ഒരു കൊച്ചു കുടിൽ പോലത്തെ ഉള്ളൊരു വീട്ടിൽ അയാൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു. എന്നാൽ അയാൾക്കൊരു ഫ്ലോ ഉള്ളത് കൂട്ടുകാരെ വിളിച്ച് ഈ വീട്ടിൽ വന്നിരുന്ന് വെള്ളം അടിക്കും. അത് ഈ പെൺകുട്ടിക്ക് ഇഷ്ടമല്ല, കാരണം അവളുടെ സേഫ്റ്റി അവൻ്റെ അതൊരു പ്രശ്നമാണ്. അപ്പം എന്താണ് കാരണം എന്നറിയില്ല, അതുകൊണ്ടായിരിക്കാം അവർ തമ്മിൽ പിരിഞ്ഞത്. കേസുമൊക്കെ കൊടുത്തു. കഴിഞ്ഞ ദിവസം ആ കേസിൻ്റെ കൗൺസിലിംഗ് ആയിരുന്നു, കൗൺസിലിങ്ങിനെ വിളിച്ച് വരുത്തേണ്ടി വന്നു. അയാൾ വന്നു, പെൺകുട്ടിയായിട്ട് സംസാരിച്ച് കൗൺസിലിംഗ് കൂടി. ഇന്നലെ അയാൾ സൂയിസൈഡ് ചെയ്തു. ഇതിനകത്ത് എന്താ പറയാൻ പറ്റുക, ആരെയാ പറയാൻ പറ്റുക? ആ പെൺകുട്ടിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു സേഫ്റ്റി പ്രശ്നം അവിടെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം അത് ആ കുട്ടിയെ തീരുമാനം എടുത്തത്. പക്ഷേ കേസിൻ്റെ ഒരു മെറിറ്റിലേക്കൊന്നും പോകാനുള്ളൊരു സമയം കിട്ടിയില്ല. ഇറ്റ് ഹാപ്പൻഡ്.
എനിക്കറിയാവുന്ന ഒരു കേസിൽ കല്യാണം കഴിഞ്ഞു, കുഞ്ഞുണ്ടായി, ഒരു മാസം കഴിഞ്ഞ് ഹസ്ബൻഡ് കയറി തോന്നിച്ചെത്തു ആ കുട്ടി എന്ത് ചെയ്യണം.
നമുക്ക് ഉത്തരങ്ങളില്ലാത്ത കുറേ കാര്യങ്ങൾ ഉണ്ട്. വേറൊരു കേസിൽ, അത് തമാശയാണ്, വേറൊരു കേസിൽ വൈഫ് എപ്പോഴും ഹസ്ബൻഡിനോട് പറയുന്ന ഒരു കാര്യം, ഇറങ്ങിപ്പോ, എനിക്ക് നിങ്ങളെ വേണ്ട, നിങ്ങൾ ഇനി ഇവിടെ വരണ്ട, എനിക്ക് നിങ്ങളെ കാണണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യിപ്പോ, കേസ് കൊടുക്കും. ഇതാണ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇയാൾ ഓർത്തു ഒരു ഡിവോഴ്സ് ഫയൽ ചെയ്താൽ ഇവളങ്ങ് പൊക്കോളും, തീർന്നല്ലോ എന്ന് പറഞ്ഞു. എന്ന് വിചാരിച്ചിട്ട് വക്കീലിനോട് ഫുൾ കഥയും പറഞ്ഞില്ല, എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ ഒരു പെറ്റീഷൻ വായിച്ചാൽ തന്നെ അറിയാം അതിനകത്ത് ഒരു ഗ്രൗണ്ടും ഇല്ല. നമുക്ക് ഡിവോഴ്സ് കിട്ടണമെങ്കിൽ ഒരു ഗ്രൗണ്ട് വേണം. അപ്പോൾ ഈ പുള്ളിക്കാരൻ വിചാരിച്ചത് ഫയൽ ചെയ്താൽ മതി, സ്ഥിരം പൊക്കോ പൊക്കോ എന്നല്ലേ പറയുന്നത്, ഈ ഒരുപാട് കഥയൊക്കെ എഴുതി വെറുതെ നാട്ടിക്കുന്ന എന്തിനാന്ന് വിചാരിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം എഴുതി, ഗ്രൗണ്ടൊന്നും പ്രോപ്പറായിട്ടൊരു ഗ്രൗണ്ടും ഇല്ല, ഫയൽ ചെയ്തു. ഡിവോഴ്സ് ഫയൽ ചെയ്തപ്പോൾ മുതൽ എനിക്ക് ചേട്ടൻ ഇല്ലാതെ പറ്റില്ല. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 12 വർഷമോ മറ്റേ ഇപ്പോൾ കേസ് നടത്തുന്നത്. ആ ഡിവോഴ്സ് പറ്റിയ കേസ് തോറ്റു, അത് ഹൈക്കോടതിയിൽ അപ്പീൽ പോയി, അത് അവിടെ കിടപ്പുണ്ട്. ഇവിടെ മെയിൻ്റനൻസിന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, അത് കുറേ പൈസ കൊടുക്കുന്നുണ്ട്. ഇല്ല, അവർ വേറെ വേറെ അന്ന് പോലെ വേറെ വേറെ ജീവിക്കുന്നത് വേണ്ടിയിട്ടല്ല. എന്നാലും എന്റെ ചേട്ടൻ
ചുമ്മാ വെരുത്തി വെക്കുന്ന കൊറേ പ്രശ്നങ്ങളാണ്,
കൊറേ പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ടുള്ള പാഠം എന്താന്ന് വെച്ചാ, എന്ത് തന്നെ ആയാലും ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് അനുസരിച്ച് പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യുക, അല്ലാതെ ഇതിനകത്തൊക്കെ ഉഴപ്പി അവിടെ ഇവിടെയൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഇതൊരിക്കലും ശാശ്വതമായൊരു പരിഹാരം നമുക്ക് ഉണ്ടാവില്ല. ഇനി ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യമില്ലേ, എന്തിനാണ് ഈ കേസ് നടത്തി ഭ്രാന്താവണേ? മ്യൂച്വൽ ഡിവോഴ്സ് ഒരു ഓപ്ഷനുണ്ട്, ഇപ്പം 2 ആഴ്ച കൂടുതൽ വേണ്ട. വിദേശത്തുള്ള ആൾക്കാർ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ നല്ല ഒരു ബന്ധം കിപ്പി, ഇനി അത് പറ്റിയില്ലെങ്കിൽ അവർ തമ്മിൽ പരസ്പരം പറഞ്ഞ് അവരൊരു ഡിവോഴ്സിലേക്ക് എത്തും. എന്താണെന്ന് വെച്ചാൽ കോമ്പൻസേഷനോ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് പിരിയും. അന്ന് മുതൽ ദേ ആർ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ അക്വൈൻ്റൻസ് ആണ്. അവർ പരസ്പരം കണ്ടാൽ സംസാരിക്കും, അവരുടെ അടുത്ത ഹസ്ബൻഡിനെയോ വൈഫിനെയോ അവർ പരിചയപ്പെടുത്തും, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ ഒന്നിച്ച് പേരൻ്റ് ചെയ്യും. ഇവിടെ അതല്ല, പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും പോലെ ആജന്മ ശത്രുക്കളാണ്. വൈരാഗ്യം, വാശി, ദേഷ്യം, അതെന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. കാരണം അത് നമ്മളുടെ ഒരു സൊസൈറ്റിയുടെ ഒരു മെച്യൂരിറ്റി കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. ആകെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ബന്ധം ഭാര്യയും ഭർത്താവും ബന്ധം മാത്രമാണ്, വേറെ ഒരു ബന്ധവും നമുക്ക് ഡിവോഴ്സ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ രണ്ടുപേരും കൂടെ ചേർന്ന് സന്തോഷമായിട്ട് വളർത്ത്. ഗാർഡിയൻ വാർഡിൽ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, ഈ കുഞ്ഞിനെ ആർക്കെങ്കിലും ഒരാൾക്ക് വിട്ട് കിട്ടിയാൽ മറ്റേയാൾക്കെതിരെയുള്ള വിഷം കുത്തിവെക്കും. എന്തെങ്കിലും വിസിറ്റേഷൻ റൈറ്റ്സിന് മറ്റേയാൾ ഈ കൊച്ചിനെ കൊണ്ടുപോയാൽ ഇപ്പുറത്തുള്ള ആളുടെ കുറേ കുറ്റങ്ങളും കുറവുകളും ആ കൊച്ചിനെ പറഞ്ഞ് കേൾപ്പിക്കും. ഇതിനിടയ്ക്ക് കിടക്കണ കൊച്ചെന്ത് വേണം? അതിൻ്റെ മാനസിക നിലയും അതിൻ്റെ ഒരു അവസ്ഥയും ഇവരാരും മനസ്സിലാക്കും.
ഇതിൽ വേറൊരു പ്രശ്നം കൂടെ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഈ കുഞ്ഞ് അത് കുറച്ചും കൂടെ പ്രായം കഴിയുമ്പോഴത്തേക്കും ഇത് ഇതിൻ്റെ ഒരു ഇതെടുത്ത് തുടങ്ങും,
ഒന്നാം തരം റിബലാവുകയും ചെയ്യും. പിന്നെ ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഇടയ്ക്ക് നിന്ന് അതിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരാളായിട്ട് മാറും ആ കൊച്ച്.
സമൂഹത്തിനൊരു ബാധ്യത,
വേറൊരു ലെവൽ സൈക്കോ ആവും.
അതൊക്കെ വരുത്തി വെക്കുന്ന കാര്യം,
അത് വരുത്തി വെക്കുന്നതാണെന്നും ഇന്നതാണ് സംഭവിക്കുന്നതും എന്നുള്ളൊരു ബോധം വേണ്ടേ? വാശിയല്ലേ വലുത്.
അപ്പോൾ ഇവിടെ ഇന്ത്യൻ നിയമപ്രകാരം ഇവിടെ ലോസിനൊരു കുറവില്ല, സൊല്യൂഷൻസ്
ധാരാളിത്തമാണ്,
ഇഷ്ടം പോലെ സൊല്യൂഷൻസ് ഉണ്ട്, കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാം അറിയാം. എന്നാൽ പ്രശ്നത്തിനൊരു കുറവുമില്ല, ആരും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഒരു ഫാമിലിയിൽ ഒരു റെഡ് ഫ്ലാഗ്, അതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് മാറും എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് അതിനൊരു കൗൺസിലിംഗ്, ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്കൊക്കെ കൗൺസിലിംഗ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ്. എവിടുന്ന് അത് തുടങ്ങാം? കുഞ്ഞുകാലം മുതൽ തുടങ്ങുന്ന കാര്യം ഇനി നടക്കത്തില്ല, പക്ഷെ ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ ഏത് പോയിന്റും തുടങ്ങാൻ പറ്റും.
അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ കുടുംബം നന്നായിട്ട് പോണോ വേണ്ടയോ എന്നുള്ളതാണ് അവർ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
രണ്ടുപേരും
തീരുമാനിക്കണം ഈ കുടുംബം മുമ്പോട്ട് നന്നായിട്ട് കൊണ്ടുപോകണം. ഒരു പ്രശ്നം തോന്നുന്നു, അത് അഗ്രവേറ്റ് ചെയ്യുമെന്നാണ്, നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് തോന്നുന്ന നിമിഷം നല്ലൊരു കൗൺസിലറിനെ കണ്ടുപിടിച്ച് അവരതിനകത്തൊരു കൗൺസിലിങ്ങിന് പോവുക തന്നെ വേണം. അതിനകത്ത് ഏറ്റവും ആദ്യം ആരെങ്കിലും ഒരാളായിരിക്കുമല്ലോ ഡെഫിനറ്റ്ലി, അല്ലെങ്കിൽ മൂന്നാമതൊരാളായിരിക്കും ഇത് സജസ്റ്റ് ചെയ്യുന്നത്. രണ്ട് കൂട്ടരും അതിനകത്ത് സഹകരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരാൾ നീ കണ്ടുപിടിച്ച കൗൺസിലർ അല്ലേ, ഞാൻ അവിടെ വരില്ല എന്നാൽ ശരി മറ്റവൻ കണ്ടുപിടിച്ച കൗൺസിലറിൻ്റെ അടുത്ത് പോ, അത് പറ്റത്തില്ല, ഞാൻ കണ്ടുപിടിക്കത്തില്ല. വാശിയാണ്, ഈ വാശി ഒന്ന് കളഞ്ഞിട്ട് കുടുംബം ഒന്നിച്ചു പോകാനാണ് കൗൺസിലിംഗ് എന്നുള്ളൊരു ബോധത്തോടുകൂടി രണ്ട് പേരും ഈ കുടുംബത്തിന് വേണ്ടി വർക്ക് ചെയ്യുവാണെങ്കിൽ നടക്കും. ഇത് ഞാൻ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ലൈഫ് ഈസ് ലൈക്ക് എ ട്രപ്പീസിയം. ഒരാൾ ഒരു സൈഡിൽ നാടി മറ്റേ സൈഡിലോട്ട് വരുമ്പം മറ്റേയാൾ കൈ പിടിച്ചില്ലെങ്കിൽ താഴെ നെറ്റില്ല,
താഴെ വീണ് ചിന്നി ചിതറിപ്പോവും.
തീർച്ചയായിട്ടും അത് ചിന്നി ചിതറുന്നത് ഈ പിടിക്കാത്ത ആളുടെ ജീവിതവും ചാടിയ ആളുടെ ജീവിതവും പിന്നെ കണ്ടോണ്ട് നിൽക്കുന്ന ബാക്കിയുള്ളവരുടെ ജീവിതവും ഒരുപാട് ലൈഫുകൾ ഇതിനകത്ത് അഫക്റ്റഡ് ആവും.
ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ തന്നെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക, മാക്സിമം പറഞ്ഞു തീർക്കാതെ വേറൊരു മൂന്നാമതൊരാളെ കയറ്റി ആ മൂന്നാമത്തെ ഒരാളും കുത്തിത്തിരിപ്പുണ്ടാക്കി കൊളവാക്കുന്ന കുറെ കേസുകളും ഉണ്ടല്ലോ.
ഭൂരിഭാഗവും അങ്ങനെയാണ്. മൂന്നാമത്തവന് പോകാൻ വേണ്ടേ? അതാണ് ഈ മൂന്നാമത്തെ ഒരാളായിട്ടാണ് നമ്മൾ കൗൺസിലറിനെ കൊണ്ടുവരുന്നത്. ഈ മൂന്നാമത്തെ ഒരാൾ കൗൺസിലർ ആവട്ടെ, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ലൊരു കൗൺസിലർ. മറ്റേ 100,000 രൂപ കടം കൊടുക്കണവനെ പോലല്ല, വെളിവും ബോധമുള്ളൊരു കൗൺസിലർ ആവട്ടെ. അവിടെയും വിദ്യാഭ്യാസവും വിവരവും തമ്മിൽ ഒരു ബന്ധവുമില്ല. കൗൺസിലർ എന്ന് വെച്ച് ബോർഡ് വെച്ച് എല്ലാവരും കൗൺസിലർ ആവില്ല. വക്കീലന്മാരെന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് എല്ലാവരും വക്കീലന്മാരാവില്ല. അവരുടെ ഒരു ഡിഗ്രി അല്ല, സ്കില്ലാണ് പ്രധാനം. പ്രത്യേകിച്ച് നമ്മളിവിടെ മനസ്സുകളെയാണ് ഹാൻഡിൽ ചെയ്യണത്. ഇറ്റ്സ് മോർ ലൈക്ക് എ സർജറി. നമ്മുടെ ഒരു ആർട്ടറി വെയിൻ കട്ട് ചെയ്താൽ തീർന്നെന്ന് പറഞ്ഞ പോലെയാണ് ചിലപ്പോൾ നമ്മളുടെ മെൻ്റൽ രീതിയിലുള്ള ഒരു ആർട്ടറി വെയിൻ ആയിരിക്കും ഈ കൗൺസിലർ സംസാരിച്ച് കട്ട് ചെയ്യണം, തീർന്നു.
പ്രശ്നങ്ങൾ
ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക,
മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളത് നമ്മുടെ
തീരുമാനമായിരിക്കും.
അത് കുറയാതെ നോക്കുക.
സ്നേഹം പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും സ്നേഹമൊക്കെ അടിയിൽ പോകും. എന്നാലും നമ്മുടെ കോമൺ സെൻസ് വെച്ച് ആലോചിക്കുക, മുന്നോട്ട് പോകേണ്ടത് ആരുടെ ആവശ്യം? ഈ ജീവിതം ഏത് രീതിയിൽ നമ്മൾ മുന്നോട്ട്
കാണണം,
അത് കാണാനുള്ള ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വിഷൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ.
മാരേജ് ഈസ് ലൈക്ക് എ മാജിക്. അതിൻ്റെ ആ ഫണ്ണും എന്തൂസിയാസവും ആ ഒരു ഗ്ലിറ്റർ പോകാതെ കീപ്പ് ചെയ്യാനായിട്ട് രണ്ട് കൂട്ടരും ശ്രമിക്കും. അപ്പം മാത്രമേ അത് ഭംഗിയായിട്ട് പോകും. ലൈഫിൽ ചേഞ്ചസ്, അപ്സ് ആൻഡ് ഡൗൺസ്, പ്രശ്നങ്ങൾ ഇതെല്ലാം വരും. ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് ഒരു കൊച്ചു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളിൽ മാറ്റം വരും, എന്തുമാത്രം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. കൊച്ചു രാത്രി മുഴുവനും കരഞ്ഞെന്നിരിക്കും, പിറ്റേ ദിവസം ജോലിക്ക് പോകണം, രണ്ടു കൂട്ടർക്കും പോകണം, ആയ ഒരു ദിവസം പെട്ടെന്ന് ലീവ് എടുത്തു, എന്തൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. ഇതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചേരാനും കുറ്റപ്പെടുത്താനും അത് മനസ്സിലാക്കാതെ പെരുമാറാനും.
ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഞാൻ ജീവിച്ച ജീവിത സാഹചര്യവും കല്യാണം കഴിച്ച് വരുന്ന ആൾ ജീവിച്ച ജീവിത സാഹചര്യവും തമ്മിൽ രണ്ട് പാരന്റ്സിന്റെ അണ്ടറിൽ വളർന്നതാണ്. രണ്ട് നാട്ടിലായിരിക്കാം,
അവരുടേതായ ട്രോമകൾ കൊണ്ടാണ് ആ കല്യാണത്തിലോട്ട്.
അത് പരസ്പരം അംഗീകരിക്കാനും അത് മനസ്സിലാക്കാനും ഉള്ള ഒരു മനസ്സും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട്.
അതാണ് അതിന്റെ കറക്റ്റ് വാക്കെന്ന് പറയുന്നതാണ്, സർക്കംസ്റ്റൻഷ്യൽ ലാംഗ്വേജ് ഉണ്ടായിരിക്കാം. മാരേജ് ഭയങ്കര ആർഭാടമായിട്ട് നടത്തും.
അതെ,
ഒരു കല്യാണ സാരി വാങ്ങിക്കാൻ 10 കടയിൽ കയറി ഇറങ്ങും. ചെറുക്കനെ പറ്റിയോ പെണ്ണിനെയോ ഒന്ന് മനസ്സിലാക്കാൻ എത്ര സമയം ചിലവാക്കും?
ഈ അടുത്തൊരു സംഭവം ഉണ്ടായില്ലേ, കല്യാണം കഴിഞ്ഞു, കഴിഞ്ഞ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ തന്നെ പെൺകുട്ടിയുടെ നിറം കുറഞ്ഞു എന്നുള്ളൊരു സംഭവം.
ഇപ്പം 19 വയസ്സായ കുട്ടി.
അത് അതുപോലെ ആ പെൺകുട്ടിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞൊരു കാരണം കൊണ്ട്
ആ പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു.
കല്യാണം കഴിഞ്ഞ് ഒത്തിരി ദിവസം
ആയിട്ടുള്ളു, 19 വയസ്സേ ഉള്ളു ആ മോക്ക്. സി, ഒന്ന് എനിക്ക് അതിനകത്ത് പറയാനുള്ള, ആണുങ്ങളാണേലും പെണ്ണുങ്ങളാണേലും ജീവിതം ബാക്കിയുണ്ട്. ഒരു കൊച്ചു കാര്യം അല്ല, കൊച്ചു കാര്യമല്ല, വലിയ കാര്യം ആയിക്കോട്ടെ, അത് വരുമ്പോഴത്തേക്കും കയറെടുക്കാൻ നിൽക്കൽ. കാരണം ഇന്ന് നമുക്ക് ഭയങ്കര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത് ഒരു 4 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കി ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കും.
അത് ഈ പ്രേമം പൊട്ടുമ്പോഴല്ലേ?
അതെ അതെ അതെ.
പെണ്ണോ അല്ലെങ്കിൽ പയ്യനോ തേച്ചിട്ട് പോണ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു വികാരമുണ്ട്. അന്നേരം വിചാരിക്കുക, അയ്യോ അവളില്ലെങ്കിൽ അവനില്ലെങ്കിൽ ഞാൻ ഇനി ഒരു നിമിഷം മുന്നോട്ട് പോകുന്നില്ല.
തിരിച്ചു കയറി ചെല്ലാനുള്ളൊരു സാഹചര്യം കൊടുക്കണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ആൺകുട്ടികൾക്ക് അതുണ്ട്, അതുകൊണ്ടാണ് അവരുടെ കാര്യം പറയാതെ. പല പെൺകുട്ടികൾക്കും തിരിച്ചു കയറി ചെല്ലാൻ ഒരു സ്ഥലം ഇല്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ്. അത് ഞാൻ ഒരുപാട് കേസുകളിൽ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് വരണ വഴിക്ക് എനിക്ക് പരിചയമുള്ള സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഒരു മെസ്സേജ് വന്നു, ഇന്ന പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഇങ്ങനെ ഒരു, എൻ്റെ വീടിൻ്റെ അടുത്താണ്, അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പെൺകുട്ടിയെ പൂട്ടിയിട്ടിരിക്കുകയാണ്, ഒന്ന് പോലീസിൽ ഇൻഫോം ചെയ്യാമോ, എങ്ങനെയെങ്കിലും അവരെ ഒന്ന് രക്ഷിക്കാമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇമ്മീഡിയറ്റ് പോലീസിൽ വിളിച്ച് പറഞ്ഞു. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് പോലീസുകാർ ആ വീട്ടിലെത്തി, അപ്പോൾ പെൺകുട്ടിയെ തുറന്നു വിട്ടു. അയാൾ അടിച്ചവളെ ഒരു വഴിയാക്കിയായിരുന്നു. എന്നിട്ട് ആ പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയും വിളിച്ച് വരുത്തി, വിളിച്ചു വരുത്തിയപ്പം അവരുടെ പ്രതികരണം എന്ന് പറയുന്നത്, എത്രയായാലും കല്യാണം കഴിച്ച് പോയില്ലേ, ഇനി അവൾ അവിടെയല്ലേ താമസിക്കേണ്ടത്. നാളെ ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് കെട്ടി കൊച്ചിനെ കിട്ടിയ ഒരു സമാധാനമാവോ? അപ്പം നെഞ്ചത്തടിച്ച് കരഞ്ഞാൽ മതിയോ? ഒന്നില്ലെങ്കിൽ ഇടപെട്ടങ്ങ് തകർക്കും, ഇല്ലെങ്കിൽ തിരിഞ്ഞു നോക്കില്ല. അപ്പം പെൺകുട്ടിക്കും അതാണ്, ആ വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ ഇനി തിരിച്ച് കയറി വരാൻ ഒരു സ്ഥലമില്ല, എൻ്റെ മുറിയില്ല, എന്താണ് ഒരു, അതൊരു ഇമോഷണൽ സെപ്പറേഷനായി മാറുന്നു മാരേജ്, അത് വരാൻ പാടില്ല. പയ്യനും എന്താ, ഇനി അവൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല, ആരും വരില്ല എന്നുള്ളൊരു ധാരണ അവിടെയും വരുന്നു. അപ്പം അവൻ ശരിക്കും പറഞ്ഞാൽ വിചാരിക്കേണ്ട, ഇനി അവൾക്ക് ചോദിക്കാനും പറയാനുള്ളത് ഞാനാണ്, ഞാനവളെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് വിചാരിച്ചാലും മതി, ചെയ്യില്ലല്ലോ, എങ്ങനെ മുതലെടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. കാരണം ബേസിക് റെസ്പെക്റ്റ് ഇല്ല, ബേസിക് ലവ് ഇല്ല. എത്ര ഭാര്യമാർക്ക് റെസ്പെക്റ്റ് കിട്ടുന്ന ഭാര്യമാരുണ്ടാവും? എനിക്ക് നിന്നെ ഭയങ്കര സ്നേഹമാണ്, എല്ലാമാണ്, പക്ഷെ ഞാൻ പറയുന്ന സാരിയെ ഉടുക്കാവുള്ളൂ, ഞാൻ പറയുന്നിടത്തെ പോവുള്ളൂ, ഞാൻ പറയുന്ന ഭക്ഷണമേ കഴിക്കാവുള്ളൂ, നിൻ്റേതായിട്ടുള്ള ഒന്നും പാടില്ല, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരും, എന്ത് റെസ്പെക്റ്റ്? എവിടെ അവളുടെ സ്പേസ്? ഭാര്യയ്ക്ക് സ്പേസോ? എന്ത് സ്പേസ്? ഇത്രയും മുറിയിടണില്ലേ, പിന്നെന്ത് സ്പേസ് എന്നാണ് ചോദിക്കണം? മണ്ടന്മാർ വേറെ ഉണ്ട്.
ഒരു ഭർത്താവിനെ റെസ്പെക്ട് ചെയ്യാൻ ഭാര്യയും പഠിക്കണം,
ഭാര്യയെ
സ്നേഹിക്കാൻ ഭർത്താവിനും
പഠിക്കണം. ഹ്യൂമൻ ബീയിങ്സ് പരസ്പരം റെസ്പെക്ട് ചെയ്യുകയും ഒന്നിച്ച് ഫാമിലിയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചാൽ ആ ഹ്യൂമൻ ബീയിങ്സ് പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം. ഹ്യൂമൻ ആയിട്ട് കാണാം, ആണും പെണ്ണും ഒന്നും അല്ലല്ലോ, ഹ്യൂമൻ ആയിട്ട് കാണാം.
കൂടുമ്പോൾ ഇമ്പമുള്ളത് ആക്കാനും ഇമ്പമില്ലാത്തതാക്കാനും നമ്മൾ ചിന്തിക്കുന്ന രീതിയാണ്. അത്ര ചെറിയൊരു കാര്യമാണ്, പക്ഷെ വലിയൊരു ടോപ്പിക്കാണ്. അപ്പോ താങ്ക് യു ബിന്ദു മാം, ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ കൂടെ ഷെയർ ചെയ്തു.
താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. സന്തോഷം, എൻജോയ്ഡ് ഈച്ച് മൊമെന്റ് ഓഫ് ഇറ്റ്. താങ്ക് യു.